സലാമുന അലി സഹോദരന്മാരെ, നമ്മുടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ സംഘടിപ്പിച്ച ഒരു രണ്ട് ദിവസത്തെ പ്രചരണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന്. ഓരോ ദിവസവും സംസാരിക്കുന്നതിന് വേണ്ടി ഓരോ വിഷയം ആ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തെ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പല ആളുകളും പല ആശയക്കാരും പലതറിയാൻ വന്നവരും ആയതുകൊണ്ട് ആ വിഷയം വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കുറച്ച് പറയാം. അതിനു മുമ്പായി ഇതിപ്പോ റമദാൻ മാസമാണ്, നോമ്പ് കാലമാണ്, തറാവീഹ് വിത്ർ തുടങ്ങി ഒരുപാട് കാലമായി നിലനിന്നു വരുന്ന പലതും നടക്കുന്ന ഒരു മാസമാണ്. നോമ്പാണ് എന്ന് പറയുമെങ്കിലും ഇതൊരു നേർച്ച പോലെയോ ഉത്സവം പോലെയോ ഒക്കെ ഇങ്ങനെ ആഘോഷിച്ച് കൊണ്ടാടുന്ന പകല് സമയത്ത് ഒന്നോ രണ്ടോ നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ രാത്രി ആയാല് എട്ടും പത്തും നേരം വെട്ടി വിഴുങ്ങുന്ന ഒരു നോമ്പ് എന്ന് പകല് പറയുമെങ്കിലും പകല് നിന്നതിന്റെ നാലിരട്ടി രാത്രി നിന്നുകൊണ്ട് പകൽ നോക്കുന്ന നോമ്പിനെ വാത്തിലാക്കി കളയുന്ന ഏർപ്പാടാക്കി റമദാൻ മാസത്തെ അധപ്പതിപ്പിച്ചിരിക്കുന്നതിനാലും അതുപോലെ റമദാൻ മാസത്തിലെ തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ നാടുനീളെ വയല് പറഞ്ഞ് ആ വയലിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് പേടിച്ച് ഭയന്ന് തങ്ങളെ ഗീശയിലുള്ളതൊക്കെ വാരി ഈ പറയുന്ന ആൾക്ക് കൊടുക്കുകയും കാതിലും കഴുത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ പൊട്ടിച്ച് ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് റമദാൻ മാസത്തെ നീക്കിയിരിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ നിസ്കാരം എന്താണ്, തറാവി എന്താണ്, നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രഹസ്യം എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ പറ്റിക്കാറുള്ളത്. പടച്ചവൻ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയാണോ അതല്ല മനുഷ്യനുമല്ല നന്മ ഉണ്ടാകാൻ വേണ്ടിയാണോ എന്നും അറിയണം. പറ്റിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു പടച്ചവനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയാം? മനുഷ്യനെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുക, പേടിപ്പിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ഒരു പടച്ചമ്പുരാന് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? ഇനി നിസ്കരിച്ചില്ലെങ്കിൽ ഇനി ഞാൻ കാട്ടിത്തരാന്നൊക്കെ പടച്ചവൻ എന്തിനാ നമ്മളോട് പറയേണ്ടത്? പടച്ചവൻ എന്ന് പറഞ്ഞാൽ മഹാൻ, മഹോന്നതനാണ്, ശക്തനാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കഴിവില്ലാത്തവനാണ്. അങ്ങനത്തെ ഈ കഴിവില്ലാത്ത മനുഷ്യനെ കൊണ്ട് നമസ്കരിപ്പിച്ചിട്ട് ഈ മഹോന്നതനായ ദൈവത്തിന് എന്ത് കാര്യം നേടാനാണ്? നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് നരകത്തിലിടുമെന്ന് അത്ര വലിയൊരു പടച്ചവൻ ഈ പാവപ്പെട്ട ഒരു മനുഷ്യനോട് പറയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നീ നോമ്പ് നോറ്റില്ലെങ്കിൽ നിനക്ക് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് തന്നെ കാണിച്ചു തരാന്നൊക്കെ പറയുന്ന ഒരാളാണോ പടച്ചവൻ? പക്ഷെ നമ്മുടെ നാട്ടില് ഈ വയല് പറയുന്ന ഇസ്ലാം മതം പ്രബോധനം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടാൽ ഇങ്ങനെയുള്ളൊരു ക്രൂരനായ ദൈവം ഈ പാവപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു മതമാണ് ഇതെന്ന് തോന്നത്തക്ക നിലയിലാണ്. വഷള് പറയാന്നാണ് അതിന് മറ്റു സമുദായക്കാർ പറയുന്നത് തന്നെ. വഷള് പറയാ, മാപ്പിളമാരുടെ വഷൾ, രാത്രിയായാലും അവർ വഷള് പറയും. അതിന് പ്രത്യേക ഒരു ശൈലിയും ഒരു രീതിയൊക്കെ ഉണ്ട്. സമദാനിയുടെ റമദാൻ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ തട്ടിപ്പാണ്. റമദാൻ പ്രഭാഷണം, ആ റമദാൻ പ്രഭാഷണത്തിൽ പറയുന്നത് ഇതൊക്കെയാണ്. റമദാൻ മാസത്തിന്റെ പോരിശകൾ, ഈ പോരിശ ആര് പറഞ്ഞതാണോ? പടച്ചവൻ പറഞ്ഞ പോരിശയാണെങ്കിൽ അത് ഖുർആനിൽ ഉണ്ടാകണം. ഖുർആനിൽ ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ പാടുണ്ടോ? അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതില്ലാത്ത മറ്റാരൊക്കെ പറഞ്ഞതും പൊടിപ്പും തൊങ്ങലും വെച്ച് പാട്ട് പാടുന്നതുമായ പാട്ടുകൾ പാടിയിട്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടും ഇതിന്റെയൊക്കെ രഹസ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പൊതുവായ ഒരു വിഷയം ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ അഭിപ്രായത്തിൽ പൊതുവായിട്ട് ഇതേപറ്റിയൊക്കെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനു മുമ്പായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം അതെന്താണെന്നും കൂടി മനസ്സിലാക്കണം. അതെന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി, അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ആവശ്യം എന്താ അവിടെ? ഇവിടെ ഒരുപാട് ജമാഅത്തുകളും ഒരുപാട് സംഘടനകളും ഇസ്ലാമിക പ്രവർത്തനങ്ങളും പ്രബോധനവും ഒക്കെ നടക്കുന്ന ഈ നാട്ടിൽ ഇപ്പൊ ഒരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സൊസൈറ്റി ഇങ്ങനെ പുറപ്പെടാൻ എന്താ കാരണം? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ അടിസ്ഥാന പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ പ്രമാണത്തിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണം. അപ്പോ നമുക്ക് മനസ്സിലാകും ആ പ്രമാണത്തിൽ ഇല്ലാത്ത പൊള്ളത്തരങ്ങളാണ് നമ്മെ ഈ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ആ മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്തിനാ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? അതിന്റെ അടിസ്ഥാനം ഖുർആൻ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മുമ്പുള്ള ആൾക്കാരൊന്നും ഖുർആൻ അല്ലേ ഇവിടെ പ്രബോധനം ചെയ്തിരുന്നത്? അല്ല. അതുകൊണ്ട് തന്നെ മുമ്പുള്ള ആളുകൾ ഖുർആൻ പ്രബോധനം ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ഇപ്പൊ ചില സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകളുടെ ഈ ഹൽക്ക മീറ്റിംഗുകളിലൊക്കെ അവർ പറയാറുള്ളത് ഇങ്ങനെയാണ് പോൽ, നമ്മൾ ഇത്രയും കാലമായിട്ട് ഈ ഖുർആനിലുള്ള സത്യം ജനങ്ങളോട് പറയാൻ വിമുഖത കാണിച്ചത് കൊണ്ടാണ് ഇപ്പോ ഈ പുത്തൻ കൂറ്റുകാര് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പുത്തൻ കൂറ്റുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി പറയുന്നതാണ്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരെ പറ്റി പറയുന്നതാണ്. പുത്തൻ കൂറ്റുകാരെന്നാണ് അത്ര, നമ്മളൊരു പുത്തൻ കൂറ്റം പറഞ്ഞിട്ടില്ല, പുതുതായിട്ട് നമ്മളൊന്നും നിർമ്മിച്ചിട്ടുമില്ല. പിന്നെന്താ നമ്മൾ ചെയ്തത്? ഈ ഖുർആനിലുള്ള കാര്യം, ഖുർആൻ എന്ന് പറഞ്ഞാൽ പുത്തനല്ല, അത് പഴയതാണ്. പഴയ ഖുർആനിലുള്ള കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ വെച്ചു, അതൊരു പുത്തൻ കൂറ്റല്ലല്ലോ. ഈ നാട്ടിലുള്ള എല്ലാ സംഘടനകളും, സുന്നികള്, ജമാഅത്തുകാര്, മുജാഹിദീങ്ങള്, സലഫികള്, ഹലഫികള് ഏതൊക്കെ ഉണ്ടോ അവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്. അതിനൊരു സംശയമില്ലല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബാക്കി വർത്താനമൊക്കെ. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത് അംഗീകരിക്കൽ അവർക്ക് നിർബന്ധമാണ്. കാരണം ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്ന ഈ ഖുർആൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരുടേത് മാത്രമല്ല മറ്റ് നമ്മളെ എതിർക്കുന്ന ആളുകളുടെയും കൂടി പ്രമാണമായതുകൊണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത് അത് അംഗീകരിക്കൽ മറ്റുള്ളവർക്ക് നിർബന്ധമാണ്. അതല്ലെങ്കിൽ അവർ പറയണം ഖുർആൻ ഞങ്ങളുടെ പ്രമാണമല്ലെന്ന്. അത് പറയാൻ ഈ നാട്ടിലെ ഒരൊറ്റ സംഘടനയും തയ്യാറാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അതേ സമയത്ത് അവര് പറയുന്നത് നമുക്ക് അംഗീകരിക്കൽ നിർബന്ധമില്ല. കാരണം എന്താണ്? നമ്മൾ പറയുന്നത് ഖുർആനിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അംഗീകരിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആ ഖുർആനിലുള്ളത് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. ഖുർആനിന് പുറത്ത് അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലോ അത് നമുക്ക് അംഗീകരിക്കൽ നിർബന്ധമില്ല. അതേസമയത്ത് നാം പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് അംഗീകരിക്കൽ നിർബന്ധവുമാണ്. രണ്ടാലൊന്ന് ചെയ്യണം. ഒന്നുകിൽ ഖുർആനിൽ നിന്ന് പറയുന്ന കാര്യം സത്യമാണെന്ന് അവർ അംഗീകരിക്കണം, അതല്ലെങ്കിൽ ഖുർആൻ ഞങ്ങളുടെ പ്രമാണം അല്ല എന്ന് അവർ അംഗീകരിക്കണം. രണ്ടാലൊന്ന് ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി പറയുന്നത് ഈ ഖുർആനിൽ ഉള്ള സത്യങ്ങൾ അതുമാത്രമേ ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് ഉള്ളൂ. അപ്പൊ ഇതുവരെ നിന്നിരുന്നത് എന്താണ് ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നത്? സുന്നത്ത് ജമാഅത്തുകാർ, ഇവിടെ മുജാഹിദീങ്ങള് പള്ളികളെ രണ്ടാക്കി പലതാക്കി എന്ന് പറഞ്ഞ് സുന്നികൾ മുജാഹിദീങ്ങളെ എന്ത് ചെയ്യാറുണ്ട്? ആക്ഷേപിക്കാറുണ്ട്. സുന്നികളെ പള്ളികളൊക്കെ മുജാഹിദ് പള്ളികളാക്കിയത് ഈ വഹാബികളാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഈ ആക്ഷേപിക്കുന്ന ആളുകൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പള്ളികളെ നാലാക്കി എന്ന വസ്തുത അവർ മറച്ചു വെച്ചുകൊണ്ടാണ് അത് പറയുന്നത്. പള്ളിയൊക്കെ ആരെന്താക്കിയിരുന്നു? നാലാക്കി. മുസ്ലിമീങ്ങൾക്ക് നാല് പള്ളി. ഏത് പള്ളി? ഷാഫിപ്പള്ളി, ഹനഫിപ്പള്ളി, ഹംബലിപ്പള്ളി, മാലിക്കി പള്ളി. ഈ നാല് പള്ളികൾ അവരുണ്ടാക്കിയിട്ട് കായബയുടെ ചുറ്റുഭാഗത്തും നാല് പള്ളി പണിഞ്ഞിരുന്നു അവർ. കായബയുടെ ചുറ്റുഭാഗത്ത് നാല് ഇമാമിങ്ങൾ ഉണ്ടായിരുന്നോ? നാല് പള്ളി എന്ന് പറഞ്ഞാൽ നാല് മുസല്ല അവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സൗദി ഗവൺമെന്റ് സൗദി അറേബ്യ ഭരിക്കാൻ വരുന്ന അന്ന് വരേക്കും കായബയുടെ ചുറ്റും നാല് ഇമാമിങ്ങൾ ഒരേ സമയത്ത് നമസ്കരിച്ചിരുന്നു. നാല് പള്ളി അവരുണ്ടാക്കിയിരുന്നു. ആര്? സുന്നത്ത് ജമാഅത്തുകാര്. ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാകാനുള്ള കാരണത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. എന്തിനാണ് ഇവിടെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടായിന്ന്? അപ്പൊ അങ്ങോട്ട് മുമ്പോട്ട് പോയി നോക്കണം. എവിടേക്ക്? അങ്ങ് ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് നാല് ഖലീഫമാരുടെ കാലം കഴിഞ്ഞ് ഉണ്ടായ സംഭവഗതികളിലേക്ക് പോവുക. അന്നു മുതൽക്ക് എന്തായിരുന്നു? സുന്നി ഷിയ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗം ഉണ്ടായി. അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഷിയ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായതാണ്. ബുദ്ധിജീവികളും ബുദ്ധിമാന്മാരുമായ ആൾക്കാര്, ഖുർആൻ പഠിച്ചവര്, അവരാണ് ഷിയാക്കളിൽ ഉണ്ടായിരുന്ന ലേഖക്കന്മാര്. അതിന്റെ ഇങ്ങനെ പറത്ത് സുന്നികൾ എന്നും പറഞ്ഞ അതിൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന ആ വിഭാഗവും ഉണ്ടായി. അങ്ങനെയാണ് ഈ സുന്നി സുന്നി ഉണ്ടായത്. ആ സുന്നികൾ എന്ത് ചെയ്തു? പടച്ചവെന്ന് അവതരിപ്പിച്ച ഈ ഖുർആൻ, ഖുർആൻ തന്നെ ഒന്നാമത്തെ പ്രമാണം എന്ന് ഇവിടുത്തെ സുന്നികളും പറയും. അതിന് അവർക്കൊന്നും തർക്കമില്ല. ഒന്നാമത്തെ പ്രമാണം ഏതാണ്? ഖുർആൻ. ആ ഖുർആൻ മാറ്റിവെച്ചിട്ട് ഖുർആനിന് പുറമേ അബൂ ഹുറൈറമാരും അത് മുആവിയമാരും നബിയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ ഹദീസുകളെ സുന്നത്ത് എന്ന പേരിൽ അവരെന്ത് ചെയ്തു? രംഗത്ത് അവതരിപ്പിച്ചു. സുന്നത്ത്, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സുന്നത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സുന്നത്തുള്ള അള്ളാന്റെ നടപടിക്രമം. ആ അള്ളാന്റെ നടപടിക്രമത്തിൽ അല്ല ഇവര് പറയുന്നത്. ഹദീസ്, ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ള പറയുന്നത് ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഈ ഹദീസിന് ശേഷം, ഈ ഖുർആനിന് ശേഷം വേറെന്ത് ഹദീസാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ് ഹദീസ്, ഹദീസ് തന്നെയാണ് ഖുർആൻ. ഖുർആന് പുറമെ ഒരു ഹദീസ് വിശ്വസിക്കാൻ പാടില്ല. ഈ ഹദീസിന് പുറമെ വേറൊരു ഖുർആനും വിശ്വസിക്കാൻ പാടില്ല. ഇതിന് പുറമെ ഖുർആൻ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ കൊണ്ടുവന്ന വഹീന് പുറമെ വേറെ വഹീന് പുറത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഖുർആന് പുറമെ വേറെ ഖുർആൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഹദീസിന് പുറമെ വേറെ ഹദീസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ജാതിയിലുള്ള ഖുർആനിക വിരുദ്ധമായ കുഫ്രിയത്ത് മുഴുവൻ വിശ്വസിച്ചു വെച്ചുകൊണ്ട്, അത് വിശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ ഖുർആനെ മറച്ചു വെച്ചിട്ട് ഖുർആന് പുറമെയുള്ള ഹദീസുകളിലൂടെ അവർ ഗവേഷണം നടത്തി. അങ്ങനെ നാല് മദ്ഹബുകൾ ഉണ്ടാക്കി. നാല് മദ്ഹബ് ഉണ്ടാക്കിയത് ഷാഫി, അലവി, അംബലി, മാലിക്. ഈ നാല് മദ്ഹബുകളാണ് അവരുണ്ടാക്കിയത്. സുന്നികൾ, സുന്നികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ സുന്നികളെ പറ്റിയൊന്നുമല്ല. അവരൊന്നും ഇതിനെപ്പറ്റിയൊന്നും വിവരമില്ലാതെ സുന്നിയായി ജനിച്ചു പോയതുകൊണ്ട് സുന്നിയായതാണ്. അല്ലാതെ എവിടെയും പോയി സുന്നിയായതല്ല. അവരാശയം അങ്ങനെ സുന്നി കുടുംബത്തിൽ ജനിച്ചു പോയി. അപ്പൊ വാപ്പ കാട്ടുന്നുണ്ട്, ഓന് കാട്ടി, ഓ കാട്ടുന്നുണ്ട്, ഓന്റെ മോനും കാട്ടി എന്നല്ലാതെ അവരെ ഒന്നും ആക്ഷേപിക്കുന്നല്ല ഈ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ സുന്നികളെ ആക്ഷേപിക്കലോ ജമാഅത്തുകാരെ കാഫറാക്കലോ ഒന്നും ഇത് നമ്മുടെ സുന്നത്തെ ജമാഅത്തുകാരുടെ ബിസിനസിൽ പെട്ടതല്ല. നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ വിവാഹ ആൾക്കാരും ഇത് മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാന കാരണം എവിടുന്നാ വന്നതെന്ന്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ ഷാഫി, അലവി, അമ്പലി, മാലിക് എന്ന് പറയുന്ന സാധാരണ പണ്ഡിതന്മാരാണ്. ഈ പണ്ഡിതന്മാരെ ഹദീസുകളിലൊക്കെ ഗവേഷണം നടത്തിയിട്ട് അവർ ഫിഖ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയുണ്ടാക്കി. അത് ഷാഫി പറയുന്നത് അലബിക്ക് പറ്റൂല, ഹനബി പറയുന്നത് അമ്പലിക്ക് പറ്റൂല, അമ്പലി പറയുന്നത് മാലിക്കിനും പറ്റൂല. ഷാഫിന്റെ ഇമാമിനെ അനബിക്ക് തുടരാൻ, അനബിയായ മഹ്മൂവിനെ തുടരാൻ പറ്റൂല. ഹനബിയായ ഇമാമിനെ ഷാഫിയായ മഹ്മൂവിനെ തുടരാൻ പറ്റൂല. അതുപോലെ മാലിക്ക് ഇമാമിനെ അമ്പലിയുടെ മഹ്മൂവിന് തുടരാൻ പറ്റൂല. അമ്പലിയുടെ ഇമാമിനെ മാലിക്ക് മഹ്മൂവിനും തുടരാൻ പറ്റൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കഅബയുടെ നാല് ഭാഗത്ത് നാല് പള്ളി പണിഞ്ഞു. ഇപ്പോൾ മുജാഹിദീങ്ങളും ജമാഅത്തുകാരൊക്കെ പള്ളി പണിയുന്ന മാതിരി അവിടെ പള്ളി പണിഞ്ഞില്ല, മുസല്ല ഉണ്ടാക്കിയിട്ടു. നാല് മുസല്ലകളിട്ട് അവരങ്ങനെ പിന്നെ ഇതെന്താക്കാൻ തുടങ്ങി. നാല് ജാതി നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങി. ഷാഫി നിക്കാരം, അനബി നിക്കാരം, അമ്പലി നിക്കാരം, മാലിക് നിക്കാരം, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ആർക്കും നിഷേധിക്കാനാവാത്ത സത്യങ്ങൾ. സൗദി ഗവൺമെന്റ് അവിടെ വന്നപ്പോ ഈ നാല് കില്ലകളും അവിടുന്ന് വലിച്ചെറിഞ്ഞു. അതുകൊണ്ടാണ് സൗദി ഗവൺമെന്റിന്റെ ഇവര് വഹാബികൾ എന്ന് വിളിക്കുന്നത്. നജീദിലെ വഹാബികളാണ്, നജീദിയൻ വഹാബികളാണ് ഈ സൗദി ഗവൺമെന്റ് എന്ന് ഈ സുന്നികൾ വിളിക്കാൻ കാരണം അതാണ്. സൗദി ഗവൺമെന്റ് വന്നിട്ട് അവിടുത്തെ കബറുകളൊക്കെ ഇടിച്ചു നിരപ്പാക്കി. അവിടെ പൂജ നടന്നിരുന്നു, കബർ ഇടിച്ചു നടപ്പാക്കി. റൗലയുടെ അടുത്ത് പോയിട്ട് അവിടുത്തെ മണ്ണും കല്ലൊക്കെ വാരുമായിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ സമ്മതിക്കാതെയാക്കി. കഅബയുടെ ചുറ്റുമുണ്ടായിരുന്ന കില്ലകൾ സൗദി ഗവൺമെന്റ് വലിച്ചെറിഞ്ഞു. അതുപോലെ ഉള്ള ഈ അനാചാരങ്ങൾ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയിരുന്നു. ചന്ദനത്തിരി കത്തിക്കലും മൗലൂദോന്നലും ഒക്കെ ഉണ്ടായിരുന്നു സൗദി ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് സൗദി അറേബ്യയില്. അതൊക്കെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഈ സുന്നികൾ, അവരെ വിളിക്കുന്നത് വഹാബികൾ എന്നാണ്. വഹാബി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ ഒരാള് പുരോഗമന ആശയം പറഞ്ഞു. അയാളുടെ പിന്തുടർച്ചാവകാശികളായിട്ട് വന്നതുകൊണ്ടാണ് ഇവര് വഹാബി വഹാബി എന്ന് ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ ഇവിടുത്തെ മുജാഹിദുകൾ ഇവിടെ പ്രവർത്തനം തുടങ്ങി പള്ളി രണ്ടാക്കുന്നതിന് എത്രയോ മുമ്പ് ഇസ്ലാമിന്റെ പള്ളികൾ എന്തായിക്കി തീർത്തിയിരുന്നു? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നാലാക്കി മാറ്റിയിരുന്നു. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ പറഞ്ഞു ഈ നാലാക്കാൻ കാരണം നാലാളുകൾ ഗവേഷണം ചെയ്തുകൊണ്ടാണ്. നാല് ഇമാമിയങ്ങൾ ഉണ്ടായത് ഈ നാല് ഇമാമിയങ്ങളും കൂടി ഹദീസിൽ ഖുർആനിൽ ഗവേഷണം ചെയ്തല്ല കേട്ടോ. ഖുർആൻ മാറ്റിവെച്ചിരുന്നു, അത് അബൂ ഹുറൈറ ആദ്യം തന്നെ മാറ്റിച്ചു വെച്ചു. കാരണം അബൂ ഹുറൈറയുടെ ഹദീസുകൾ ലോകത്ത് പ്രചരിച്ചപ്പോൾ ആ ഹദീസിന്റെ പിന്നാലെ കൂടി പിന്നെ ആ ഹദീസിൽ പിടികൂടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഗവേഷണം തുടങ്ങിയത്. ഒന്നു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, അത് ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരമല്ല മറ്റൊരാൾ നിസ്കരിക്കുക. ഇപ്പൊ നമ്മള് ഇത് നിസ്കാരം കുറച്ചു നോമ്പില്ലാതാക്കി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവര് ചെയ്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഖുർആനിലുള്ള പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇവര് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇവര് ഓരോരുത്തരും ഓരോ ജാതിയാണ് ഉണ്ടാക്കി തീർത്തത്. നിസ്കാരത്തിന്റെ രൂപം തന്നെ ഈ നാലാള് നിസ്കരിക്കുന്ന നാല് ജാതി നിസ്കാരമാണ്. ഇപ്പൊ നമ്മൾ നിസ്കാരം പുതുതായിട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ നമ്മളാണ് നിസ്കാരം പുതുതായിട്ടുണ്ടാക്കിയത്. ഇവര് ഷാഫി നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ആര് നിസ്കരിക്കുന്നത്? ഹനഫി നിസ്കരിക്കല്. ഷാഫി നിസ്കരിക്കുമ്പോ കൈ കെട്ടുന്നത് കണ്ടിട്ടോ, ഷാഫി ഇങ്ങനെയാണ് കൈകെട്ടുക, ഇങ്ങനെ കൈകെട്ടുന്ന ഷാഫി. ഹനഫികളുടെ പള്ളിയിൽ നിങ്ങൾ പോയി നോക്ക്, കൈ പൊക്കലിന്റെ താഴെയാണ് അവർ കെട്ടുക. ഹനഫികൾ രണ്ടും മുസ്ലിമീങ്ങളാണ്, രണ്ടു കൂട്ടരും മുസ്ലിമീങ്ങളാണ്. ഒരു കൂട്ടര് നമുക്ക് നമ്മുടെ നിസ്കാരത്തിന് കൈകെട്ടലും ഇതൊന്നുമില്ല, അത് ഖുർആൻ പറയാം, അത് നമുക്ക് പിന്നെ പറയാം. ഇവര് കൈകെട്ടുന്നത്, ഷാഫി കൈകെട്ടുന്നത് ഈ നെഞ്ചിന് താഴെ. അത് ഷാഫീനെ അനബിനെ ഒക്കെ അംഗീകരിക്കുന്ന മുജാഹിദീങ്ങൾ നമ്മുടെ നാട്ടിലെ സലഫികൾ കുറച്ചുകൂടെ മേപ്പോട്ട് കയറ്റിക്കറ്റും. അതിനുവേണ്ടി ഈ നാട്ടിൽ കിടന്നിട്ട് എന്തെല്ലാം കോലാഹലമാണ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ. മുജാഹിദ് പ്രസ്ഥാനോട് പ്രവർത്തിക്കാൻ വന്നപ്പോ ആദ്യം തന്നെ കൈകെട്ടുന്ന എവിടെയെന്നുള്ള തർക്കമായിരുന്നു. കൈ എവിടെ വെക്കാന്ന്, കൈ ഒരു കൂട്ടർ പറഞ്ഞ് നെഞ്ചിന് താഴെയാണ്, മറ്റേ കൂട്ടർ പറഞ്ഞ് നെഞ്ചിന്റെ മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് നാടാകെ കുലുക്കിയിരുന്നു. ഇനി ഷാഫികള് ഈ ഷാഫി ഇവിടെ നെഞ്ചത്ത് കൈകെട്ടുമ്പോ അനബി എവിടെ കൈകെട്ട, പൊക്കലിന് താഴെ കൈകെട്ടും. ഷാഫി ഫാത്തിഹ ഓതുമ്പോ ബിസ്മി ഉറക്കെ ഓതും. ഖിറാഅത്തുൽ ഫാത്തിഹത്തി മഅൽ ബസ്മലത്തി എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് പള്ളിക്കന്ന്, കിതാബ് പത്ത് കിതാബ് മുതൽക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ് നിസ്കാരത്തിന്റെ ഫർള്. ഖിറാഅത്തുൽ ഫാത്തിഹത്തി ഫാത്തിഹ ഓതണം, മഅൽ ബസ്മലത്തി ബിസ്മിയോടുകൂടെ ഓതണം എന്ന് പറഞ്ഞാൽ ബിസ്മി ഉറക്കെ ഓതിയിട്ട് ഫാത്തിഹ ഓതൽ ഷാഫിക്ക് നിർബന്ധമാണ്. അതേ സമയത്ത് അനബി പള്ളിയിൽ പോയി നോക്കുങ്ങൾ, അവർ ബിസ്മി ഉറക്കെ ഓതൂല, അല്ലെന്നില്ല റബ്ബിൽ ആലമി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ഇത് രണ്ട് വ്യത്യാസമായില്ലേ. അതുപോലെ ഷാഫി ഇങ്ങനെ സുബൈ നമസ്കാരത്തിന് കുനൂത്ത് രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട് കൈ പൊക്കിയതിന്റെ ഇങ്ങനെ കുനൂത്തോ നേക്കാം, കുനൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് അനബിയുള്ള പള്ളിയിൽ പോയി നോക്ക്, കുനൂത്ത് തോന്നൂല അവര്. അതുപോലെ ഷാഫികൾ അള്ളാഹുക്ക് പറഞ്ഞു പറയുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തും, അനബികൾ ഉയർത്തൂല കൈ. ഷാഫികൾ അത്തയ്യാത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിരലോട്ട് ഇങ്ങനെയൊക്കെ കാട്ടുന്നതാണ്, അത്തയ്യാത്ത് അത്തയ്യാത്ത് തന്നെ പൊളിയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഈ വിരലുകൊണ്ട് ഇങ്ങനെ പാമ്പ് തല പൊന്തിക്കുന്ന മാതിരി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു ഏകനാകുന്നു. അതിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ കാട്ടുകയാണ്. ആരായി കാട്ടുന്നത്? അല്ലാഹ് ഏകനാണെന്ന് ഇങ്ങനെ കാട്ടുക അത്രേ വിരലുകൊണ്ട്. അതിനെ ജാതികൾ ഇങ്ങനെ കാണിക്കും. അതേ സമയത്ത് അനബി പള്ളിയിൽ പോയി നോക്കുക, അവര് കാട്ടൂല. പിന്നെ അഥവാ കാണിച്ചാൽ തന്നെ ഇങ്ങനെ പൊന്തിച്ചിട്ട് അവര് ഇങ്ങനെ മടക്കി പിടിക്കും അനബിയുള്ള പള്ളിയിൽ. ഇങ്ങനെ നമസ്കാരത്തിന്റെ രൂപം തന്നെ ഷാഫിയും അനബിയും തമ്മില് യാതൊരു ബന്ധവുമില്ല. ഒരു ഷാഫിക്ക് അനബിയെ തുടരാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാ തുടരാൻ പറ്റില്ല എന്ന് പറയുന്നത്, ബിസ്മി ഓതല് നിർബന്ധമാണെന്ന് ഷാഫി വിശ്വസിക്കുമ്പോ ബിസ്മി ഓതല് നിർബന്ധമല്ല എന്ന് അനബി വിശ്വസിക്കുന്നു. അങ്ങനെ ഫർളാണെന്ന് ഇമാമ് വിശ്വസിക്കുന്ന ഒരു കാര്യം ഫർളല്ലെന്ന് മഅ്മൂമ് വിശ്വസിക്കുകയോ, അതല്ലെങ്കിൽ ഫർളാണെന്ന് മഅ്മൂമ് വിശ്വസിക്കുന്ന ഒരു കാര്യം പറളല്ലെന്ന് മഅ്മൂമ് വിശ്വസിക്കുന്ന ഒരു പറളാണെന്ന് മഅ്മൂമ് വിശ്വസിക്കുന്ന ഒരു കാര്യം പറളല്ലെന്ന് ഇമാമ് വിശ്വസിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള ഇമാമിനെ തുടർന്നാൽ നിസ്കാരം ശരിയാവില്ല. ഷാഫി മത പ്രകാരം നിസ്കാരം ശരിയാവില്ല. അപ്പോ ഒരേ ഒരു ഇസ്ലാം മതം, ആ ഇസ്ലാം മതത്തിന് എത്രയോ കാലം മുമ്പ് എന്താക്കി തീർത്തിട്ടുണ്ട്, ഇത് പലതാക്കി മാറ്റി. ഷാഫി അനബി അമ്പലി മാലിക്കി എന്ന് പറഞ്ഞിട്ട് നാല് മതമാക്കിയിട്ട് നാല് മതഹബുകളാക്കിയിട്ട് അതിലേതെങ്കിലും ഒരു മതഹബ് സ്വീകരിക്കൽ നിർബന്ധവും ആണ് എന്നവർ പറഞ്ഞു വെച്ചു. അത് പറഞ്ഞതോടുകൂടി തീർന്നു. പിന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ പാടില്ല, പിന്നെ ചിന്തിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല, യാതൊന്നുമേ പാടില്ല. ഈ നാല് മതഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവൻ തല ശിരസാ വഹിച്ചുകൊണ്ട് നടക്കുകയല്ലാതെ യാതൊരു മാർഗവുമില്ല എന്ന ഘട്ടം വന്നു. ഇജിത്തിഹാദിന്റെ കവാടം അടച്ചു എന്നാണ് പറയാ. ഇജിത്തിഹാദ് എന്ന് പറഞ്ഞാല് ഗവേഷണം ചെയ്യാൻ പാടില്ല. മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ബുദ്ധി പ്രവർത്തിപ്പിക്കുമ്പോഴാണുള്ള ചോദ്യം ചെയ്യല്, നിങ്ങളെന്തിനാണ് ഇങ്ങനെ കട്ടെ ഇങ്ങനെ ഇട്ടെ ഇങ്ങനെ ഇട്ടേക്ക് ചെയ്യുന്നതെന്ന് ഒരുത്തൻ ചോദ്യം ചെയ്യണമെങ്കിൽ അവന്റെ ബുദ്ധി പ്രവർത്തിപ്പിക്കണം. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് മുസ്ലിയാർ എങ്ങനെ കെട്ടുന്നതിനി കെട്ടാതെ ഇങ്ങനെ നിന്നാലെന്താ ഏ ചോദ്യം ചെയ്യാൻ പാടില്ല, കാരണം ജിത്തിഹാദിന്റെ കവാടം അടഞ്ഞുപോയി, അത് ഷാഫി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കെട്ടണമെന്ന്. അതുകൊണ്ട് നീ ഷാഫിയാണോ അതുകൊണ്ട് അങ്ങനെ കെട്ടിക്കൊള്ളണം. ഹനബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയും കെട്ടണമെന്ന്, അതുകൊണ്ട് നീ ഹനബിയാണോ അങ്ങനെ കെട്ടിക്കൊള്ളണം. അപ്പൊ എന്താണ് മുസ്ലിയാരെ, ഏകനായ അള്ളാ പലരോടും പല ജാതിയിൽ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും മിണ്ടാൻ പാടില്ല, ജിത്തിഹാദിന്റെ കവാടം അടഞ്ഞുപോയി. ഇതാണ് സുന്നത്തി ജമാഅത്തുകാരെ മദ്ഹബ്, ഇതാണ് സുന്നത്തി ജമാഅത്തുകാർ പഠിപ്പിച്ചിരുന്നതാണ്. പിന്നെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. എത്രയോ കാലമായിട്ട് നിലനിന്നിരുന്ന വിശ്വാസവും ആധാരവുമാണിത്. ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചുകൊള്ളുക, അത് അവരെഴുതി വെച്ച് പഠിപ്പിച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം പിന്നീട് ബുദ്ധിയുള്ള ആൾക്കാർ വരുമെന്നും ഈ പറഞ്ഞിട്ടുള്ള വിഡ്ഢിത്തരങ്ങളെ ചോദ്യം ചെയ്യുമെന്നും ഇതിനെതിരെയുള്ള റബൽസ് വരുമെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അവർ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു പണിയാണെന്ത്, നാല് മദ്ഹബ് ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞു, ആ മദ്ഹബിന്റെ ഇമാമിയും കണ്ട ശേഷം വേറൊരാൾക്കും ഇജ്തിഹാദ് ചെയ്യാന്ന് പറയുന്ന ഏർപ്പാട് ചെയ്യാനേ പാടില്ല. അത് പറഞ്ഞ ഗവേഷണം നടത്തുക, ചിന്തിക്കുക എന്ന് പറയുന്ന ഒന്ന് പാടില്ല. ഇവരെന്താണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് അപ്പടിയെ അംഗീകരിച്ചുകൊള്ളുക. അങ്ങനെയാണ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറഞ്ഞ ആ മദ്ഹബ് സുന്നത്ത് ജമാഅത്തുകാര് സൃഷ്ടിച്ചു വെച്ചത്. അഖില ലോക അടിസ്ഥാനത്തിൽ തന്നെ സൃഷ്ടിച്ചു വെച്ചു. അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് ഇസ്ലാമിന്റെ കേന്ദ്രമായ മക്കയുടെ ചുറ്റും അത് പടച്ചു വെക്കുകയും കഅബയുടെ ചുറ്റും അത് പടച്ചു വെക്കുകയും ചെയ്തു. ആ സുന്നത്ത് ജമാഅത്ത് ആയിരുന്നു 1921 വരെയും നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്നത്. ഇവിടെ ഷാഫികളാണ്. അക്കാലത്ത് തന്നെ ഹനഫി പള്ളികളുണ്ട്, വേറെ തിരുവിതാംകൂർ തെക്ക് ഭാഗത്തൊക്കെ ഹനഫി പള്ളികൾ, ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളത് ഹനഫി പള്ളികളാണ്. അമ്പലി മാലിക്കി ഒന്നും നമ്മുടെ നാട്ടിലില്ല, അതൊക്കെ അറേബ്യയിലുണ്ടായിരുന്ന പോലെ. ഇവിടെ ഹനഫികളും ഷാഫികളുമായിട്ട് രണ്ട് വിഭാഗം മുസ്ലിമീങ്ങൾ പണ്ടുകാലം മുതൽക്കേ ഉണ്ട്. അവർക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് ജാതി പള്ളികളുമാണ്. ആ പള്ളിയിലെ നിസ്കാരവും രണ്ട് ജാതിയാണ്. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. അതെന്തുകൊണ്ടാണ്? ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചു വന്നിരുന്ന സത്യം. അങ്ങനെ ആ നില ചോദ്യം ചെയ്യാതെ ഇവിടെ ഓരോന്ന് നടപ്പാക്കിയതിന്റെ പേരിൽ പിന്നീട് ഖബറാരാധന, മൗലൂദ്, റാത്തീബ് അങ്ങനെയും മുജാഹിദീങ്ങളെ എതിർത്തു വന്നിരുന്ന ഒരുപാട് അനാചാരങ്ങൾ, ആർക്കും ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്തതിന്റെ പേരിൽ ഇസ്ലാമിൽ പൌരോഹിത്യം ഉണ്ടായിത്തീരുകയും, ഇസ്ലാമെന്ന് പറഞ്ഞാൽ പള്ളിക്കല മുസ്ലിയാർ പറയുന്നത് മാത്രമാണെന്ന് ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുകയും, അയാൾ പറയുന്ന വലെന്താണോ അത് കേട്ട് വിശ്വസിച്ചുകൊള്ളണമെന്ന് ആളുകളെ ധരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആളുകൾക്ക് അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി. വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ ചെല്ലുന്ന പൊതുജനങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അറേബ്യയിലെ, മിസറിലെ, അതായത് ഈജിപ്തിലെ പണ്ടേതോ കാലത്ത് ഒരു ഇബ്നുന്നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഈജിപ്തിലെ ഏതോ ഒരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ വയല് പാടിയത്, അതായത് നമ്മുടെ നാട്ടിലെ വഷളുണ്ടായത് അങ്ങനെയാണെന്ന് വേണം ധരിക്കാൻ, അത് ഈ ആ ശൈലിയിലാണ് ആ ഇബ്നുന്നബാത്തുൽ മിസ്രിയുടെ ഖുത്ബാ ഗ്രന്ഥം എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ സുന്നികളുടെ പള്ളികളിലൊക്കെ ഉണ്ടാവും. അത് അതങ്ങനെ പാടാൻ പറ്റുന്ന ആകെ ഒരേ ഒരു വിഷയം ഉണ്ടാവുള്ള അവര്, അതിലെന്താണ്, മൈശറ നരകം, മൈശറ നരകം. ആ നരകത്തിൽ ഒരു മലക്കുണ്ട്, ആ മലക്കിനെ പറ്റി, ആ മലക്ക് എന്ന് പറഞ്ഞാൽ മാലിക് എന്ന മലക്കാണ്, മാലിക് എന്ന മലക്കാണ്, നരകത്തിനെ കാക്കുന്ന മലക്കാണെന്ന് കുട്ടികളെ പഠിപ്പിക്കും, മാലിക് എന്ന മലക്കാണ്. ആ മലക്കിനോട് ഇങ്ങനെ നരകത്തിൽ കടന്ന് വിളിച്ച് കേഴുന്നത്, ഇതൊക്കെ ഇയാൾ മെമ്പർമേ നിന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ടാവും. പക്ഷേ പാടുന്ന ഇയാൾക്കും അറിയില്ല, കേൾക്കുന്ന ആൾക്കാർക്കും അറിയില്ല ഇതെന്താ പാടുന്നതെന്ന്. ആ മാലിക് പറയുന്നത് കേൾക്കണ്ടേ, ആ മാലിക് കഥ ഹത്താലീനൽ അദാബ്, യാമാലിക് കത് അസുക്കലനൽ ഹദീദ്, യാമാലിക് അഖരിജിനാ മിന്നാ ഫൈന്നാ ഫൈന്നുദ്നാ ഫൈന്നാ വാലിമൂൻ അലഖ്സൂ ഫിയാ വലാ തുകല്ലിമൂൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുണ്ടോ പറയുന്നത് എന്താണെന്ന്? നല്ല രസമാണ് കേൾക്കാൻ. ചില ആൾക്കാർ ഇത് കേട്ടിരുന്നിട്ട് ഉറങ്ങുന്നുണ്ടാവും. തറാവി നിസ്കരിക്കാൻ പോണ കാര്യം, തറാവി നിസ്കരിക്കുമ്പോ ചില കുട്ടികൾ 20 റക്അത്ത് കരിച്ച് സുജൂദി കിടന്നിട്ട് ഉറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സുജൂദിക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് എണീക്കൂല, കാരണം ഇത് തലകുത്തി മറിയല്ലേ. കുട്ടികൾ പായൽ മുഴുവൻ നോമ്പ് നോറ്റ് രാത്രി പോയിട്ട് ഇങ്ങനെ തലകുത്തി മറിയ, ചില വയസ്സന്മാരെ അവിടെ കിടന്നിട്ടാണ് ഉറങ്ങും. കാരണം ഇതെങ്ങനെയെങ്കിലും ഒരു ആചാരം എന്നുള്ളതിലേക്ക് മറിയാണ്. ഇതുപോലെ ഈ പാട്ട് കേട്ടിട്ട് ചില ആൾക്കാർ ഇരുന്നിട്ട് ഉറങ്ങും. ഇയാളിങ്ങനെ പാടുന്നുണ്ടാവും. റമദാൻ മാസത്തിൽ പാടാൻ വേറെ, റമദാൻ മാസത്തിൽ പ്രത്യേകം ചില കുത്തുബകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ കുത്തുബ കിതാബിൽ. അപ്പൊ ഇതെന്താണ് ഈ പറയുന്നത്? ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ, നരകം പിന്നെ മഹ്ശറ അവിടെ നിൽക്കുന്ന അവസ്ഥ, ശിക്ഷ, ഇതൊക്കെയാണ് ഈ ഇതിലെ പ്രതിവാദി വിഷയം. ആകെ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന ഒരൊറ്റ വാക്കും ആ നബാത്തി ഖുത്ബയിൽ പറഞ്ഞിട്ടില്ല. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനോട് പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നിങ്ങളെ സ്വഭാവം എങ്ങനെയാക്കണം, നിങ്ങളെ കച്ചവടം എങ്ങനെയാക്കണം, നിങ്ങളെ കുടുംബം എങ്ങനെയാക്കണം, അങ്ങനത്തെ ഒരു ഒറ്റ വാചകം പോലും എന്തില്ല ഈ നബാത്തി ഖുത്ബയിൽ പറയില്ല. അതീ പറയുന്ന മുഴുവൻ ഇതാ മൈസറയിൽ മരിച്ചു എന്നാലുള്ള വർത്തമാനങ്ങളാണ്. മരിച്ചു എന്നിട്ട് കിട്ടുന്ന അവസ്ഥയാണ് ഏത് മനുഷ്യനും അവസാനം അവനെ കൊണ്ടുവന്ന് നരകത്തിലേക്ക് ഇടുന്ന അവസ്ഥ. അതിങ്ങനെ പാടുന്നുണ്ടാവും. എന്നിട്ട് അവിടെ ആ നരകത്തിൽ ഒരു മാലിക് എന്ന് പറയുന്ന ഒരു മലക്ക് അവിടെ പാറാവുകാരനായിട്ട് കുത്തിയിട്ട് നിൽക്കുകയാണ്. അയാൾക്ക് ചെവി കേൾക്കൂല, മാലിക്കിന് ചെവി കേൾക്കൂല, ചെവിടൻ ചെവിടനാണ് മലക്ക്. ആ മലക്കിനോട് നരകത്തിൽ കിടന്നിട്ട് വിളിച്ചു കൂടാണ്. ആര് നരകത്തിൽ വീണ ഈ പാപികൾ പറയാണ് മാലിക്കേ, ഇതാ ശിക്ഷയൊക്കെ അങ്ങക്ക് വന്നുപോയി. മാലിക്കാനങ്ങോ, മാലിക്കയെ ഞങ്ങളെ കഴുത്തിലും തലയിലും ഒക്കെ ഇതാ ചങ്ങല വീണ് പോയിരിക്കുന്നു. മാലിക്കയെ ഞങ്ങളെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടാ. ഇങ്ങനെ വിളിച്ചു കേഴുകയാണ് നരകത്തിൽ കിടക്കുന്ന ആളുകൾ. എന്നിട്ടുണ്ടായി മാലിക്കിന് വല്ല വിളിക്കും, ചെവിടനായ മാലിക്കിനോട് ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഇവരെ ഉറക്കെ വിളിച്ച് അവസാനം മാലിക്കിന്റെ ദേശം കേൾക്കാൻ വരും. എല്ലാരും കൂടെ അങ്ങനെ വിളിച്ചു പോകുമ്പോ ദേശം ഒന്ന് കേൾക്കും. അത് ആയിരക്കണക്കിന് കൊല്ലം ഇങ്ങനെ കടന്നിട്ട് വിളിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ മാലിക്ക് പറയും, ഹിസ ഊബിയ വലാത്ത് തല്ലി മൂവൻ മിണ്ടാണ്ട അവിടെ കിടന്നോളിയടാ എന്ന് പറയും. പിന്നെ മാലിക്ക് പറയും, പിന്നെ ഇവരിങ്ങനെ വിളിച്ചു കൂടാൻ കിടും, പിന്നെ ആയിരക്കണക്കിന് കൊല്ലം. ഇങ്ങനെ നരകം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഒരു തീക്കുണ്ടാരമാണെന്നും അവിടെ ഇങ്ങനെ ഒരു മാലിക് എന്ന് പറഞ്ഞൊരു മലക്കവിടെ നിൽക്കുന്നുണ്ടെന്നും അതിന്റെ മുകളിൽ കൂടി സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഒരു പാലമുണ്ടെന്നും സിറാത്തുൽ മുസ്തഖീം അതിന്റെ കൂടെ ചില മൂലിയാന്മാരും അങ്ങോട്ട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് പറയും സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയുമോ? അത് നമ്മുടെ അഷ്റഫുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ മുടി വലിച്ചു എടുത്തിട്ട് അത് 7 ചീന്താക്കി ചീന്തിയിട്ട് ആ ചീന്തിൽ നിന്ന് ഒരു ചീന്ത് കൊണ്ടാണ് ഈ സിറാത്തുൽ മുസ്തഖീം ഈ നരകത്തിന്റെ മീതെ പണിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ പാവികളായ മനുഷ്യർ ഇവിടുന്ന് സിറാത്തുൽ മുസ്തഖീമിന്റെ മുകളിൽ കൂടെ കയറും. പാവികൾ എന്ന് പറഞ്ഞാൽ പലയാല് പാപം ചെയ്തവരുണ്ടാവും, ചെറുപാപം ചെയ്തവരുണ്ടാവും, വൻപാപം ചെയ്തിട്ടുണ്ടാവും, മഹാപാപം, അങ്ങനത്തെ പാപം. ആ പാവികൾക്കൊക്കെ ഉള്ള ശിക്ഷ എങ്ങനെയാണ്? ഈ വൻപാപം ചെയ്തവനാണെങ്കിൽ കയറെന്ന് പറഞ്ഞ തന്നെ നരകത്തിൽ വീഴും. അതിനേക്കാളും കുറച്ചും കൂടി നന്മയൊക്കെ ചെയ്ത് കുറച്ചങ്ങോട്ട് പകുതി കേൾപ്പം വീണു പോകും. പിന്നെ കുറെ കൂടിയൊക്കെ ചെയ്തിട്ടുള്ളവൻ അങ്ങേറ്റം വീഴും. പിന്നെ കുറച്ചും കൂടി ചെയ്തിട്ടുള്ളവനാണെങ്കിൽ ഏതാണ്ട് അപ്പുറത്ത് എത്തിയില്ല എന്ന് വരുമ്പോഴത്തേക്ക് താഴെ നീ മലക്കുകൾ സബാനിയാക്കളായ മലക്കുകൾ എന്ന് പറഞ്ഞ ഒരുതരം മലക്കുകളുണ്ട് അത്ര. അവരിങ്ങനെ കുന്തം പോലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്, ആനയെ പിടിക്കാൻ നിൽക്കുന്ന മാതിരി. അത് അവരുടെ അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് പിടിച്ച് ഇവരെ താഴെത്തിക്കിടും. ഇങ്ങനെ ഈ നരകത്തിലൊക്കെ അങ്ങോട്ട് വീണ് കഴിഞ്ഞാലോ അവിടെ തേള്, പാമ്പ്, തീ, വേപ്പുനായ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അതെല്ലാം കൂടി ഇട്ട് കടിച്ച് പിടിച്ച് ആകവനെ നശിപ്പിക്കും. അങ്ങനെ ഇവര് ഈ ഇത് സൈ കേട്ടിട്ട് ആണ് ഈ മാലിക്കെന്ന വലക്കിനെ വിളിക്കുന്നത്. മാലിക്കെന്ന വലക്കിനെ വിളിച്ചു നോക്കുമ്പോ മാലിക്കിന്റെ സ്ത്രീയും ഇതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഏതിലുള്ളത്? നമ്മുടെ വെള്ളിയാഴ്ച നബാത്തി ഖുത്ബയിൽ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ നരകം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതാണ്ട് ഒരു സാധനമാണെന്ന് ആളുകളെ ധരിപ്പിക്കണം. നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും ഒക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറയുന്ന നരകം സ്വർഗം എന്ന് പറയുന്നത് ഇവരീ വർണ്ണിക്കുന്ന സാധനമൊന്നുമല്ല. ഏത്? ഇങ്ങനെ തീക്കുണ്ടാരം, അടുപ്പ് കൂട്ടിയമായ ഒരു കൂടാരം, അതിന്റെ മുകളിൽ കൂടെ ഒരു പാലം, അവിടെ ഒരു മാലിക്കുന്ന വലക്ക്, അങ്ങനത്തെ ഒരു സാധനമൊന്നുമല്ല. മനുഷ്യൻ അവൻ ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസരമുണ്ട്. ആ അവസരത്തിൽ ഏത് നിലക്കാണ് അവന് അത് കിട്ടുന്നതെന്ന് അവൻ വൈബിയായ കാര്യമാണ്, അദൃശ്യ കാര്യമാണ്. അതവൻ വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്നല്ലാതെ ഇവരി വർണ്ണിക്കുന്ന മാതിരിയുള്ള ഒരു തീക്കുണ്ടാരമോ അതല്ലെങ്കിൽ ഒരു മാലിക്കുന്ന മലക്കുമൊന്നുമല്ല ഈ നരകം. പക്ഷെ ഇവര് നേർക്ക് നേരെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നരകത്തിലിട്ട് ശിക്ഷിക്കാനും പിന്നെ നല്ല സ്വർഗത്തിലിട്ടിട്ട് ആർക്ക് സ്വർഗം കൊടുക്കുന്ന ആർക്കാണ് സ്വർഗം കിട്ടുന്നത്? അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോക്കുന്നവർക്ക് അത് കിട്ടുമല്ല എന്നുള്ളത് പിന്നീട് ഞാൻ പറയും. അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്ക്, നോമ്പ് നോക്കുന്നവർക്ക്, പിന്നെ സക്കാത്ത് കൊടുക്കുന്നവരെ കൂട്ടത്തിൽപ്പെടുത്തൂല, പിന്നെ ഹജ്ജ് ചെയ്തോ ആര്യമാർക്ക് ഹജ്ജ് ചെയ്ത് വന്നിട്ട് പിന്നെ എന്ത് ജമാഅത്തോടെ ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് സ്വർഗം. എങ്ങനെയുള്ള സ്വർഗം? അവിടെ സ്ത്രീകളുണ്ട്, അവിടെ ഒഴുകുന്ന അവിടെ പാലും ഇതൊക്കെ ഒഴുകുന്നുണ്ട്, കള്ളുമൊക്കെ ഒഴുകുന്നുണ്ട്. കൈ ഇങ്ങനെ നീട്ടിയാൽ പഴയ കയ്യിൽ വരും, മറ്റേ കയ്യിൽ പാലിന്റെ കോപ്പ് വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എങ്ങനെ പ്രലോഭിപ്പിക്കുക? സ്വർഗത്തിനെ പറ്റിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരീ പറയുന്ന മാതിരി ഇങ്ങനെ കട്ടലിൽ കിടന്നിട്ട് പഴം പറിക്കലും കള്ളു കുടിക്കലും അങ്ങനെയുള്ള ഒരു സ്വർഗമൊന്നും അല്ലാതെ, അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയേതായതുകൊണ്ട് ഖുർആൻ ആ ഭാഷ പ്രയോഗിച്ചു എന്നല്ലാതെ മനുഷ്യന്റെ സുഖസൗകര്യങ്ങൾക്കുള്ള പ്രതീകങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഖുർആനിൽ അത്തരം പ്രയോഗങ്ങളൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത്. അത് വൈബിയായ കാര്യമായതുകൊണ്ട് അത് ആ തരത്തിൽ വിശ്വസിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കാതെ അതിന് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കുകയും അങ്ങനത്തെ സ്വർഗം നിങ്ങൾക്ക് കിട്ടണോ, ആ തന്നോളി പൈസ, സ്വർഗം കിട്ടണമെങ്കിൽ പൈസ ഇയാൾക്ക് കൊടുത്തോളി എന്നാ പറയുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, എന്നാലും തന്നോളി പൈസ, ഏതാ പാട്ടയായിട്ട് ആള് വരുന്ന അതിലിട്ട് കൊടുത്തോളി, അല്ലെങ്കിൽ നിങ്ങളെ സ്വർണ്ണമൊക്കെ നമുക്ക് പറിച്ചു തന്നോളി എന്ന് പറഞ്ഞാണ് അവസാനം പറയാം. ഇതൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത് പണം, അവസാനം അവർക്ക് വേണ്ടത് ഇതാണ്. ഈ സാധുക്കളെ പറഞ്ഞിങ്ങനെ പറ്റിക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന അനാചാരങ്ങൾ പള്ളികളിലൂടെയും പള്ളിയിലെ മെമ്പറിലൂടെയും ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്ന ആരാചാരങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിന്നിരുന്നത്. അപ്പോഴാണ് കുറെ ബുദ്ധിമാന്മാരായ ആളുകൾ 1921 ഇവിടെ ഈ മലബാർ കലാപം നടന്നതിന് ശേഷം നടക്കുന്ന അവസരത്തിലാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടായത്. അതിനു മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ആ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് ഈ അറേബ്യയിലെ നജദിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും റഷീദ് റിളാ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ ഇബ്നു തൈമിയെ പോലെയുള്ള ആളുകളെ പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു. ഈ പഴഞ്ചൻ സിദ്ധാന്തങ്ങൾക്കെതിരെ പുരോഗമന ചിന്താഗതി പ്രചരിപ്പിക്കുകയും ആ ചിന്താഗതി നമ്മുടെ നാട്ടിലുള്ള ചില പണ്ഡിതന്മാര് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവര് രൂപം കൊടുത്തതാണ് ഏത് ഐക്യസംഘമായി, പിന്നെ നദ്വത്തുൽ മുജാഹിദീനായി. ഇപ്പൊ അത് പോയി പഴയ സ്ഥലത്തേക്ക് തന്നെ പോയി. അവിടെ ഇപ്പൊ പറയുന്ന സലഫി എന്നാണ്, സലഫി മുജാഹിദൊന്നുമല്ല, അവർക്ക് പറ്റിയ പേര് തന്നെയാണത്. കാരണം ആ അവര് കൊണ്ടുവന്ന ആ പുരോഗമന പ്രസ്ഥാനമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ പഴഞ്ചൻ സലഫി എന്ന് പറയാൻ കാട്ടുകാരണവന്മാരുടെ ആ പ്രസ്ഥാനത്തിലേക്ക് അവര് തിരിച്ചു പോകാൻ തുടങ്ങിയതുകൊണ്ട് അവര് സ്വയം തെരഞ്ഞെടുത്ത പേര് അവർക്ക് പറ്റിയത് തന്നെയാണ്. ആ സലഫി, ആ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ആ മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ പിന്നെ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും കാലം ഈ നാട്ടിലെ പഴഞ്ചന്മാര് ഈ മനുഷ്യനെ പഠിപ്പിച്ചിരുന്ന എന്താണ്? ഖുർആൻ വായിക്കാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല, ഖുർആൻ ബോർഡിൽ എഴുതാൻ പാടില്ല, ബോർഡിൽ എഴുതിയിട്ട് ആ പൊടി നിലത്ത് വീണിട്ട് അതിൽ ചവിട്ടാൻ പാടില്ല, ചവിട്ടിപ്പോയാൽ ആ കാല് നരകത്തിലായി പോവും, ഖുർആൻ അമുസ്ലിമീങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല, ഖുർആൻ ഒതുകൊടുക്കാതെ തൊടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ പറഞ്ഞ് ഖുർആനിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നപ്പോൾ ഇവര് വന്നിട്ട് ഖുർആൻ പരിഭാഷപ്പെടുത്താമെന്നും മദ്രസകൾ നടത്താമെന്നും ബോർഡിന് എഴുതാമെന്നും പെണ്ണുങ്ങൾക്ക് മലയാളം പഠിക്കാമെന്നും പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാമെന്നും കൂട്ടത്തിൽ അവർ ഇജിത്തിയാദം ചെയ്തു. പക്ഷെ ഇന്ന് ആ ഇജിത്തിയാദ് എവിടെ പോയി? അവരെന്താണ് ഇജിത്തിയാദ് ചെയ്തത്? നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ നിസ്കാരം എവിടെ നിന്ന് കിട്ടും, നിസ്കാരം എവിടെ നിന്ന് കിട്ടുന്നു? നിസ്കാരം പണ്ടെങ്ങാനും ഈ ജാതി നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നൂറ്റാണ്ടുകളായി ഈ നാട്ടിൽ നമസ്കാരം നിലനിന്നിരുന്നപ്പോഴൊക്കെ ഈ കൈകെട്ടിയിരുന്നത് എവിടെയായിരുന്നു? കൈകെട്ടിയിരുന്ന നെഞ്ചിന്റെ താഴെയല്ലായിരുന്നോ? അതിനൊരു സംശയവുമില്ലല്ലോ. പക്ഷേ മുജാഹിദുകൾ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു നെഞ്ചിന്റെ താഴെയല്ല കൈകെട്ടേണ്ടത്, നെഞ്ചിന്റെ പുറത്ത് നെഞ്ചിന്റെ മുകളിൽ തന്നെയാണ് കൈകെട്ടേണ്ടതെന്ന് പറഞ്ഞു. നൂറ്റാണ്ടുകളായി നിലനിന്നതിനെ ചോദ്യം ചെയ്തില്ലേ നിങ്ങൾ? കുളിച്ചില്ലേ? കുളിച്ചിട്ട് അവര് പള്ളി വേറെ ഉണ്ടാക്കിയിട്ട് കൈകെട്ടൽ അങ്ങനെ ആക്കിയില്ലേ? പുതുതായിട്ട് കൊണ്ടുവന്നല്ലേ അത്? ഇജിത്തിഹാദിന്റെ കവാടം തുറന്നിട്ടതിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. നൂറ്റാണ്ടുകളായിട്ട് തറാവീ എത്ര റക്കാത്തായിരുന്നു നമ്മുടെ നാട്ടിൽ? 1921 വരെ നമ്മുടെ പള്ളികളിലൊക്കെ തറാവീ 20 റക്കാത്തായിരുന്നു. അതിനൊരു സംശയവുമില്ല. ആ 20 റക്കാത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. ഖുർആനിൽ 20 ഒന്നുമില്ല, ആരെയില്ല. ഖുർആൻ വിരുദ്ധമാണ് ആ സാധനം. എന്നാലും ഇവിടെ നിലനിന്നിരുന്നത് 20 റക്കാത്താണ്. 1921 മുജാഹിദ് പ്രസ്ഥാനം ഗവേഷണം നടത്തി. 21 ശേഷം ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു 20 റക്കാത്തില്ല, അത് 8 റക്കാത്തേ ഉള്ളൂ. എവിടുന്നാ കിട്ടിയത്? അത്രയും കാലം 20 റക്കാത്ത് നമ്മുടെ നാട്ടിൽ നിസ്കരിച്ചിരുന്നവരെ നിസ്കാരം പെട്ടെന്നൊരു കൂട്ടരിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അത് 20 8 ഉള്ളൂ എന്ന്. 5 ഇത്രയും കാലം നിലനിന്നിരുന്ന നിസ്കാരം അത് 5 ഖുർആനിൽ 3 ഉള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ദേഗനൂർ മൗലവി പറഞ്ഞപ്പോ അയാളുടെ നേരെ എന്തിനാ പരിചയാടുന്നത്? നിങ്ങൾക്ക് 20 8 ആ 8 ഒന്നുമില്ല എന്ന് പറയാൻ ദേഗനൂർ മൗലവിക്കും നിങ്ങളെ പോലത്തെ ഗവേഷണ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ അവകാശമില്ലേ? അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല, തറാവി ഖുർആൻ വിരുദ്ധമാണ്. അപ്പോ മുജാഹിദുകൾക്ക് ഗവേഷണം ചെയ്യാം, അത്രയും കാലം നിലനിന്നതിനെ തല്ലിപ്പൊളിക്കാം, കുറേം കൂടി പുരോഗമിച്ചിട്ട് അതുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അതുമില്ലെന്ന് ഒരാൾക്ക് പറഞ്ഞാൽ അതെന്തിനാ നിങ്ങൾ എതിർക്കുന്നത്? ഈ നാട്ടിലുള്ള എല്ലാ പള്ളികളിലും അറബിയിലാണ് ഖുത്വ നടത്തിയിരുന്നത്, അക്കാര്യത്തിന് ഒരു സംശയവുമില്ല. മുജാഹിദുകൾ വന്നിട്ട് പറഞ്ഞു അറബിയിൽ ഖുത്വ നടത്താൻ പാടില്ലാതെ മലയാളത്തിലാക്കണം. ആര് പറഞ്ഞു മലയാളത്തിലാക്കണമെന്ന്? എവിടുന്ന് കിട്ടിയതാണ്? ഗവേഷണം നടത്തിയിട്ട് കിട്ടി.
എന്ത് ഗവേഷണം നടത്തി പള്ളിയിൽ കുത്തു നടത്തുന്നത് മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യന് മനസ്സിലാവണമെങ്കിൽ അത് മലയാളത്തിൽ പറയണം. അങ്ങനെ ഗവേഷണം നടത്തി ഞങ്ങൾക്ക് കിട്ടി. ആയിക്കോട്ടെ, ആ ഗവേഷണം നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. അത് മറ്റുള്ളവർ ഗവേഷണം നടത്തുമ്പോൾ പള്ളിയിൽ രണ്ട് കുത്തുമ നടത്തണം എന്ന് നിങ്ങൾ പറഞ്ഞത് കുത്തുമ ഒന്നേ ഉള്ളൂ എന്ന് തേജനൂര് പറഞ്ഞാൽ അയാളുടെ നേർക്ക് കുറച്ച് ചാടണോ? കുത്തുമ രണ്ട്, രണ്ട് കുത്തുമാണ് അത്ര. അതായത് കുറച്ചു നേരം പറഞ്ഞിട്ടൊന്ന് ഇരിക്കുക, പിന്നെ ഒന്ന് എണീറ്റ് നിൽക്കുക. പണ്ടേ സുന്നികള പള്ളിയിലുള്ളതാണ്. സുന്നികള പള്ളിയിൽ ഈ ദബാത്ത് കുത്തുമ ഓതുമ്പോ പിന്നെ ഇങ്ങനെ പാടിയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കത്തീബ് അവിടെ ഇരിക്കുമ്പോൾ ഒരു പഴയ വാളും ഉണ്ടാവും, പല ഈ തുരുമ്പിച്ച വാള്. നബി അങ്ങനെ കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാളും കുത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത്. ചിലയിടത്ത് മരത്തിന്റെ വാള് വരയ്ക്കും. നബി മരത്തിന്റെ വാളൊന്നും കുത്തിപ്പിടിച്ചിട്ടില്ല. പിന്നെ ഇവർക്ക് എവിടുന്നാണോ കിട്ടി, ഏതെങ്കിലും ഒന്ന് കുത്തിപ്പിടിക്കണം. കുത്തിപ്പിടിച്ചിട്ട് വാള് പറഞ്ഞ് ഇത് കുത്തുമ നടത്തിയിട്ട് ഒന്ന് ഇരിക്കും, എന്നിട്ട് എണീറ്റ് പിന്നെ നടത്തുന്നതിന് അതിന് രണ്ട് കുത്തുമ എന്നാ പറയാ. ഇപ്പൊ കുളത്തിലിറങ്ങിയ ഒരാൾ 100 പ്രാവശ്യം മുങ്ങുകയാണെങ്കിൽ 100 കുളി കുളിച്ചെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതുമാതിരിയാണ്. ഒന്ന് നിന്നിട്ടൊന്ന് ഇരുന്നാൽ എന്താ പറയാ, രണ്ട് കുത്തുമ നടത്തിന്നാ പറയാ. ഒരു ചായ ഗ്ലാസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ വിളിച്ചാൽ ഓരോന്നിനും ഓരോന്നായിട്ടാ പറയല്. അവിടെ നബിക്ക് ഇരിക്കേണ്ട ആവശ്യം വന്നപ്പോ ഇരുന്നു എന്നല്ലാതെ അതും ഒരു സുന്നത്തായിട്ട് ഇങ്ങനെ അത് മുജാഹിദീങ്ങൾ മാറ്റിയോ? മുജാഹിദീങ്ങൾ മാറ്റിയില്ല. പറവണ്ണ പള്ളിയിൽ നിന്ന് എന്തെല്ലാം കുഴപ്പമുണ്ടായിന്നറിയോ? ചേകനൂർ മാതിരി ഞങ്ങളൊക്കെ അവിടെ കുത്തുമാടത്തുമ്പോൾ ഞങ്ങൾ ഇരിക്കാതിരുന്നതിന് അവിടുത്തെ മുജാഹിദീങ്ങളെല്ലാം കൂടി ഞങ്ങളെ നേരിക്ക് ചാടിയും കൊണ്ട് വന്ന്. എന്തോ എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? ഇരിക്കൽ സുന്നത്തല്ലേ. മോലവി പറഞ്ഞ ഈ നബിക്ക് വയസ്സായപ്പം ക്ഷീണം തോന്നിയപ്പോ ഇരുന്നിട്ടുണ്ടാവും, അത് സുന്നത്തൊന്നുമല്ല, കുത്തുമ ഒന്നേ ഉള്ളൂ എന്ന് മൗലവി പറഞ്ഞപ്പോ അത് അത് ഇന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നും മുജാഹിദ് പള്ളികളിലൊക്കെ കുത്തുമ രണ്ട് തന്നെ. ഇരിക്കേണ്ടാത്ത ആള് എന്ത് ചെയ്യും? ഇടയ്ക്കൊന്ന് ഇരുന്നിട്ട് എണീറ്റ് നിന്നിട്ട് പിന്നെ രണ്ടാമത്തെ കുത്തുമ എടുത്തുക എന്നുള്ള പ്രഹസനം അതിന്നും അവരെ പള്ളിയിൽ നിലനിൽക്കുന്നു. എന്തെങ്കിലും ആകട്ടെ, ആ രണ്ടെങ്കിൽ രണ്ടവർ നടത്തുന്നത് അത് മലയാളത്തിലാക്കണം എന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത് മുജാഹിദീങ്ങളല്ലേ. അതിന് യാതൊരു സംശയമില്ലല്ലോ. ചേതനൂര് കുറച്ചും കൂടി കടന്ന് ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു അത് മലയാളത്തിൽ തന്നെ, പക്ഷെ അത് രണ്ടെണ്ണം വേണ്ട, അത് പ്രഹസനമാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ നേരെ എന്തിനു കുറച്ച് ചാടണം? 1921 വരെ കേരളത്തിലെ ഏതെങ്കിലും പള്ളികളിൽ സ്ത്രീകൾ പോയിരുന്നോ? സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരണമെന്ന് മുജാഹിദീങ്ങൾ ഗവേഷണം നടത്തി പറഞ്ഞില്ലേ? ജുമാ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഉള്ളതാണ്, അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണമെന്ന് മുജാഹിദീങ്ങൾ ഗവേഷണം നടത്തി പറഞ്ഞു. ആയിക്കോട്ടെ, പള്ളിയിൽ വന്നോട്ടെ, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ചേകനൂര് പറഞ്ഞ് ഈ പള്ളിയിൽ കൊണ്ടുവന്ന അവരെ എന്തിനാണ് ജയിലിൽ അടച്ചിടും പോലെ അടച്ചിടുന്നത്? പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലം. പണ്ട് സുന്നികൾ പറഞ്ഞിരുന്നത് പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നാൽ അവർക്ക് അയലുണ്ടായിപ്പോയാൽ എന്ത് ചെയ്യും എന്നാ ചോദിച്ചിരുന്നത്. നിങ്ങളും ചെയ്യുന്നത് അത് തന്നെയല്ലേ. അവർക്ക് ഇരിക്കാൻ പ്രത്യേക ഒരു സ്ഥലം ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിരിക്കുക. ആണുങ്ങളെ പിന്നിലെന്തേ പെണ്ണുങ്ങൾക്ക് വന്നിരുന്നാ പറ്റൂലേ? ഹജ്ജിന് പോകുന്നവർക്കൊക്കെ കണ്ടിട്ടില്ലേ ആണുങ്ങളെ പിന്നിൽ പെണ്ണുങ്ങള്? ഈ പള്ളിയിൽ വരുമ്പോ ആണുങ്ങളുടെ പിന്നിൽ പെണ്ണുങ്ങൾ ഇരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ചേനൂര് പറഞ്ഞു. അതിനും പുറമെ ഇല്ലാത്ത ചില ഖുറാഫാത്തുകൾ ഉണ്ടാക്കിയിട്ട് ഈ പെണ്ണുങ്ങളെ പഴയ നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിലും അവർക്കിപ്പോഴും ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത ഒരു വസ്ത്രധാരണം നിങ്ങൾ അവരുടെ തലയിൽ മുഖത്തും കൂടി ഇട്ടുകൊടുത്തിട്ടല്ലേ കൊണ്ടുവരുന്നത്? മുറുക മുറുക കച്ചവടക്കാർ 1001 നേരം മുറുക എന്ന് പറഞ്ഞിട്ട് പീഡിയന്റെ മുമ്പിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ജാതി പെണ്ണുങ്ങളുണ്ടായതുകൊണ്ടാണ്, കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ്. മുറുക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കറുത്ത സാധനം. ഞാൻ ഒരു ബോംബെയിൽ നിന്ന് ഒരു അറബിയെ കണ്ടു. ഒരു അറബി അറബിയുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ഇതെന്തൊരു സമുദായമാണ്, എന്ത് മനുഷ്യരാണിത്. ആ ഒരു റോഡിലൂടെ കടപ്പുറത്ത് കൂടി നടക്കുകയാണ് ബോംബെയിലെ. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? അറബി നല്ല ഉഷാറായിട്ട് തൂട്ടും കൂട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ അറബിന്റെ പെണ്ണുങ്ങള് പിന്നെ ഈ ബുർഖ എന്ന് പറഞ്ഞ സാധനം മോളിക്കൂടി ഇട്ടുകൊണ്ട് അവളെ മുഖം പുറത്തേക്ക് കാണാം. എന്നിട്ട് മുഖത്ത് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് ഈ വായന്റെ ഭാഗത്ത് മാത്രം ഈ കുതിരക്ക് വെക്കുന്നതായൊരു സാധനം, കുതിരന്റെ വായിൽ വെക്കുന്നില്ലേ, കുതിരന്റെ വായെങ്കിൽ നമുക്കറിയാം ഇത് വായ കാണൂല. അതിന്റെ പുറത്തുകൂടി വെച്ച് മൂടിയിട്ട് ഈ വായ ഇങ്ങനെ മുറുക്കി കെട്ടിയിരിക്കാണ്. എന്നിട്ട് ഇവള് ശരിയായിട്ട് നടക്കുന്നുണ്ട്, ഈ ചുണ്ടൊന്നും കാണൂല. അപ്പൊ അത് കണ്ടാൽ ആർക്കെങ്കിലും സൗന്ദര്യം കണ്ടുപോകുമെന്നായിരിക്കും ഈ അറബിയുടെ കാരണം. ഇത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്, ഒരു അറബി കാണിച്ചതാണ്. ഇസ്ലാമിന്റെ സംസ്കാരം എന്നുള്ള നിരക്ക് മുസ്ലിം മനുഷ്യരിലെ ഒരു വിഭാഗമായ ആ സ്ത്രീയെ അവളുടെ ചുണ്ട് പുറത്തേക്ക് കാണാൻ സമ്മതിക്കാത്ത നിലയിൽ ഈ ജനങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോവുക. മുജാഹിദുകളും വലിയ പുരോഗമനം പറഞ്ഞിട്ട് അവരുമെന്താ ചെയ്തത്? ഈ സ്ത്രീകൾക്ക് ബുർഖ എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ കൂടി ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടി അതിന്റെ പുറത്ത് കൂടി ഒരു കറുത്ത തുണിയൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ട് അങ്ങനെ പള്ളിയിൽ വരാനേ ഇന്നും അവരനുവദിക്കുന്നുള്ളൂ. പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ വന്നിരിക്കാൻ ഇന്നും അവരനുവദിക്കുന്നില്ല. ഗവേഷണം എന്തേ പുരോഗമിക്കാത്തത്? ഗവേഷണത്തിന്റെ വാതിൽ തുറന്നിട്ടതല്ലേ. ഗവേഷണം ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങ് സ്ട്രക്കാകാൻ പാടില്ല, അവിടെ നിന്ന് പോകരുത്. ഗവേഷണം എന്ന് പറഞ്ഞ എല്ലാ കാലത്തേക്കുള്ളതാണ്, അല്ലാതെ ഒരു കാലത്തേക്ക് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല. ഗവേഷണത്തിന്റെ വാതിൽ തുറന്നിട്ടത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ അത് കൊട്ടി അടയ്ക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അത് അതിർത്തി നിശ്ചയിക്കാനും പാടില്ല. പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവരാമെന്ന് ഗവേഷണം നടത്തി, അവരുടെ വസ്ത്രധാരണ രീതി എന്താണെന്നതിനെ പറ്റി ഗവേഷണം നടത്തിയോ? പള്ളിയിൽ വരുമ്പോ പെണ്ണുങ്ങൾ എവിടെയാ ഇരിക്കേണ്ടത് എന്നതിനെ പറ്റി ഗവേഷണം നടത്തിയോ? അത് നിങ്ങൾ നടത്തിയില്ലെങ്കിൽ മറ്റുള്ളവർ നടത്തിയിട്ട് പറയുമ്പോൾ അത് അംഗീകരിക്കാനെങ്കിലും തയ്യാറാകാതെ അത് പറയുമ്പോ പണ്ടത്തേനേക്കാളും വൃത്തികെട്ട രീതിയിലേക്ക് നിങ്ങൾ പോകുന്ന എന്ത്? ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തറാവീന് ക്ഷണിക്കുകയാണ് ഈ മുജാഹിദുകൾ. കാരണം എന്താ, പണ്ടൊന്നും ആ സോക്കേടില്ലായിരുന്നു അവർക്ക്. ചേകനൂര് പോലെ പറഞ്ഞു പോയി തറാവീ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങോട്ട് തറാവീന് ക്ഷണിക്കുകയാണ്. നിസ്കാരം ഖുർആനിൽ മൂന്നേ ഉള്ളെന്ന് പണ്ട് ഈ ലോകത്തുള്ള സുന്നികളും മുജാഹിദുകളും ഈ നാട്ടിലുള്ള സകല ആൾക്കാരും പറഞ്ഞിരുന്നതാണ്. നിസ്കാരം ഖുർആനിന് എത്ര കിട്ടു? മൂന്നേ കിട്ടു. പിന്നെ ഹദീസിൽ നിന്നാണ് അഞ്ച് കിട്ടുന്നതെന്ന് ഇവരെല്ലാവരും അംഗീകരിച്ചിരുന്ന സത്യമാണ്. പക്ഷേ ചേകനൂര് മൗലവി അത് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഖുർആനിൽ നിന്ന് അഞ്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പൊ പണ്ടെന്താണ് പറഞ്ഞിരുന്നത്? അപ്പൊ മറ്റൊരാൾ ഗവേഷണം നടത്തുന്നത് പണ്ടത്തെ ഈ ആഢ്യന്മാരായ ആൾക്കാരെ പോലെ ഞങ്ങൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, വേറെ ആർക്കും ചെയ്താൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത് ഇസ്ലാമിൽ പറ്റൂല. ഇസ്ലാം എന്ന് പറയുന്ന ആരെ തറവാട്ട് സ്വത്തും കുടുംബ സ്വത്തും ഒന്നുമല്ല ഈ ഖുർആൻ എന്ന് പറയുന്നത്. ബുദ്ധി എന്ന് പറയുന്നതും ആർക്കും ആരും അടിയറ വെച്ചിട്ടുള്ളതുമല്ല. ആർക്കും ഈ ഖുർആനിൽ ഗവേഷണം നടത്താം. ഇപ്പൊ ചേകനൂര് മൗലവി ഈ ഖുർആനിൽ ഗവേഷണം നടത്തി കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അതോടുകൂടി ഇസ്ലാം മതം പൂർത്തിയായിന്നൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഖുർആൻ എടുത്തു വെച്ച് വായിച്ചിട്ട് ഗവേഷണം നടത്തിക്കോളൂ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഗവേഷണം നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ സുന്നികൾ അതിന് ചെറുത്തും പറന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചെറുത്തും പറന്നു പോത്ത ആൾക്കാരെ ഈ ലോകത്ത് കിട്ടുകയില്ല. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ ഇത് വായിച്ചിട്ട് ഇതിലെന്ത് ചെയ്യാം? ഇനിയും ഗവേഷണം നടത്താം, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാം, അത് മനസ്സിലാക്കാം, ജനങ്ങളോട് പറയാം. അതിന് യാതൊരു തടസ്സവുമില്ല. അത് ചേകനൂര് മൗലവിയല്ല, അതിനുള്ള അവകാശം നമുക്ക് തന്നത് മുജാഹിദികളാണ്. നൂറ്റാണ്ടുകളായിട്ട് അതിന്റെ അവകാശം നിഷേധിക്കപ്പെട്ട് കിടന്ന ആ അവകാശം വീണ്ടെടുത്തു തന്നതിന് മുജാഹിദുകളോട് നമ്മൾ നന്ദി പറയണം. പക്ഷേ അത് വീണ്ടെടുത്ത ആളുകൾ വീണ്ടും പിന്നിലേക്ക് പോയിട്ട് സലഫി എന്നുള്ള പേര് അവരിപ്പോ സ്വീകരിക്കുകയാണ് ചെയ്തത്. നിസ്കാരത്തിന് ശേഷം ദുആയിരുന്നിരുന്നു ഇവിടുത്തെ എല്ലാ പള്ളികളിലും സുന്നികൾ. മുജാഹിദുകൾ വന്ന് പറഞ്ഞു അങ്ങനെ ദുആയിരക്കുന്നത് വിധേയത്താണ്, അത് വിധേയത്താണ്, നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പള്ളികളിൽ നിന്നല്ല, അത് അവരെ പള്ളികളിൽ നിന്നൊക്കെ അത് തുടച്ചു നീക്കിയ ആ ദുആയിരക്കല്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഗവേഷണം നടത്തിയിട്ട് കിട്ടിയതല്ലേ? ഇജ്തിഹാദിന്റെ കവാടം തുറന്നിട്ടത് കൊണ്ട് കിട്ടിയതല്ലേ? അത്രയും കാലം നിലനിന്നിരുന്ന ഷാഫി മദ്ഹബിനെ എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായത് ഇജ്തിഹാദിനുള്ള അവകാശമുള്ളത് കൊണ്ടാണ്. ആ അവകാശം നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിച്ചുകൂടുവെന്നില്ലല്ലോ, മറ്റുള്ളവർക്കൊക്കെ ഉപയോഗിച്ചുകൂടെ? നൂറ്റാണ്ടുകളായിട്ട് ഈ നാട്ടില് മൗലൂദ്, റാത്തീബ്, ഈ കബറ് പൂജ അതുപോലുള്ള എല്ലാം നടന്നിരുന്നു. അതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞു മുജാഹിദുകള്. ആര് പറഞ്ഞു ശിർക്കാണെന്ന്? മുജാഹിദ് നിങ്ങൾക്ക് ഗവേഷണം നടത്തിയിട്ട് കിട്ടിയതാണ്, ഇതൊക്കെ ശിർക്കാണ്. മൊയ്തീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മൊയ്തീൻ ശേഖ് അത്ര വലിയ ആളാണെങ്കിൽ മൊയ്തീൻ ശേഖ് അന്റെ അമ്മാനെ മൊയ്തീൻ ശേഖിന് കെട്ടിച്ചു കൊടുത്താളെന്ന് പറയുന്ന മുജാഹിദ് നേതാക്കളെ ഞാൻ കേട്ടിട്ടുണ്ട്. മൊയ്തീൻ ശേഖ് ഇത്ര വലിയ ശേഖാണെങ്കിലേ അയാൾക്ക് എന്റെ അമ്മാനെ കെട്ടിച്ചു കൊടുത്താളെന്ന്. ആരെ പറ്റിയാണ് ഈ പറഞ്ഞിരുന്നതെന്നറിയോ? മൊയ്തീൻ ശേഖ് എന്ന് പറഞ്ഞ ആ മഹാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വെച്ച് പൂജിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിനോടാണ് പറഞ്ഞത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞോവർ. ആര്? മൊയ്തീൻ ശേഖ് പറഞ്ഞാണ്. എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരും നരകത്തിൽ പോവില്ലാന്ന് നരകത്തിനെ കാക്കുന്ന മാലിക്കെന്ന് മലക്കല്ലേ അയാൾ മൊയ്തീൻ ശേഖിനോട് പറഞ്ഞിട്ടുണ്ട് അത്രേ. അപ്പൊ മൊയ്തീൻ ശേഖിന്റെ മുരീദായ പിന്നവൻ നരകത്തിൽ പോവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വിവാഹത്തിനോട് അത്രയും ബഹുമാന ആദരവോടുകൂടി അയാളെ പൂജിച്ചിരുന്ന ആ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന്. അത്ര ഗൗരവത്തിലാണ് പറഞ്ഞത്. ചേകനൂര് പോലെ ഇത് തുറന്നു പറയുമ്പോ അങ്ങനെ തുറന്നു പറയാൻ പാടണ്ടോ, ഇങ്ങനെ പറയാൻ പാടണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ഇവര് പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന്. മുജാഹിദുകൾ പറഞ്ഞത് എങ്ങനെ? അവർക്ക് ഗവേഷണത്തിന്റെ അധികാരം കിട്ടിയത് കൊണ്ടല്ലേ, ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞതല്ലേ. അപ്പൊ മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എതിർക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നത് ഇവിടുത്തെ മുജാഹിദുകളാണ്. എന്നിട്ടിപ്പോ അവര് ചോദിക്കുന്ന എന്താണ്? ഞാൻ ഒരാളോട് ചോദിച്ചു, ബാങ്ക് വിളിക്കുന്നത്, അയാൾ അറബി അറിയുന്ന ആളാണ്. എന്ന് പറയുന്നത് മൗലവി ഈ പറയുന്നത് അറബി ഗ്രാമർ അനുസരിച്ച് തെറ്റല്ലേ. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് അറബിയിൽ. അപ്പൊ അയാൾ പറഞ്ഞു അങ്ങനെ പ്രയോഗമൊന്നുമില്ല, അത് ശരിയല്ല. പിന്നെന്താ അത് ഇത്രയും കാലമായിട്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? അത് ചോദിക്കുന്നു. ആ മുജാഹിദ് നേതാവ് ചോദിച്ചാണ്, ഇത്രയും കാലമായിട്ട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? അത് പണ്ട് അറബികൾ ചോദിച്ചിരുന്നതാണ്. അറബികളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഈ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞ എന്താണ്, മാ വജദിനാലിഹിയാബാന, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാര് എന്താണോ ചെയ്തതെങ്കിൽ അത് തന്നെ ഞങ്ങൾ ചെയ്യും, അത് പണ്ടൊന്നും ആരും പറയാത്തതാണ് നീ പറയുന്നത്. അപ്പൊ ഖുർആൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അങ്ങോട്ട്, അവലൌ കാനാബാഹും ലാ യഅക്കലൂന ശൈഅൻ വലാ യഹ്തദൂൻ, ഇവന്മാരുടെയൊക്കെ തന്തമാർക്ക് ഒരു വിവരവും ഇല്ലെങ്കിലും ബുദ്ധിയും ഇല്ലെങ്കിലും അവർക്ക് സന്മാർഗത്തിലല്ലെങ്കിലും അവർ പറയുന്നതിന്റെ പിന്നാലെ പോകുമോ? തന്ത ഭ്രാന്തനാണെങ്കിൽ മോനും ഭ്രാന്ത് അളകുമോ എന്നാണ് ചോദിക്കുന്നതിന്റെ അർത്ഥം. തന്ത എന്തെങ്കിലും ഒരു ഭ്രാന്ത് കാട്ടിയാൽ അതുപോലുള്ള ഒരു ഭ്രാന്ത് മകനും കാണിക്കാൻ പാടില്ല. അതായിരുന്നു അവർ പറഞ്ഞിരുന്നത്, ഞങ്ങളെ തന്തമാര്. ഇതിപ്പോ ചേനൂര് പോലെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ നമ്മുടെ മുജാഹിദ് നേതാക്കളും പണ്ട് ആരെങ്കിലും അത് പറഞ്ഞിരുന്നോ? പണ്ട് പറഞ്ഞത് നോക്കണ്ട, മൗലൂദ് ഓതണ്ടെന്ന് പണ്ട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? തറാവി എട്ടാണെന്ന് പണ്ട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? പള്ളിയിൽ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പണ്ട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഖുത്ബ പരിഭാഷപ്പെടുത്താൻ പണ്ട് പറഞ്ഞിരുന്നോ? ഖുർആൻ പരിഭാഷ എഴുതാൻ പാടില്ലെന്നല്ലേ പണ്ട് പറഞ്ഞിരുന്നത്? എന്നിട്ട് എന്തിനേ നിങ്ങൾ അതൊക്കെ ചെയ്തു? പണ്ട് പൂർവ്വപിതാക്കന്മാരൊന്നും ചെയ്യാത്ത കാര്യങ്ങളല്ലേ ആ ചെയ്തത്? എന്നിട്ട് നിങ്ങൾ അവിടെ നിർത്തിക്കളഞ്ഞു. എവിടെ ഗവേഷണം ചെയ്ത് എവിടെ കൊണ്ടുവന്ന് നിർത്തി? ഒരു പരിധിയിൽ വന്നപ്പോൾ നിങ്ങളിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയി, പിന്നുള്ളവരൊക്കെ സുല്ലമികൾ, മദനികൾ, സക്കാബികൾ, സലഫികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ അബൂ ഹുറൈറന്റെ പിൻഗാമികളാവുകയും അവർക്ക് ഗവേഷണം നടത്താൻ കഴിവില്ലാതെയും വന്നപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗവേഷണം അവിടെ നിലച്ചു. അതാണ് സത്യം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗവേഷണം നിലച്ചു. നിലയ്ക്കാൻ പാടില്ല ഗവേഷണം, ഗവേഷണത്തിന് അറ്റമില്ല. അപ്പോഴാണ് ചേകനൂര് മൗലവി, അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇവിടെയുള്ള എല്ലാ വലിയ സുന്നി പണ്ഡിതന്മാരും പഠിക്കുന്ന വെല്ലൂരിലെ ബാക്കിയാത്ത് സാലിഹാത്തിൽ നിന്ന് ഉന്നത ബിരുദം നേടി കേരളത്തിൽ വന്ന മഹാപണ്ഡിതൻ. ആ കാര്യത്തിനൊരു തർക്കവുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ മുജാഹിദുകളുടെയും ഈ ജമാഅത്തുകാരുടെയും എല്ലാം കോളേജിൽ പഠിപ്പിച്ച് ജമാഅത്തിന്റെ അമീറിന്റെ ഇപ്പോഴത്തെ അമീറിന്റെ ഉസ്താദ് വരെ ആകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആ ചേകനൂർ മൗലവി, അദ്ദേഹം പണ്ഡിതനാണെന്നുള്ളതിനും ഇജ്തിഹാദിന് അദ്ദേഹത്തിന് കഴിവുണ്ടെന്നുള്ളതിനും ഈ നാട്ടിലെ ഒരൊറ്റ പണ്ഡിതനും തർക്കമുണ്ടാവില്ല. അദ്ദേഹം ഗവേഷണം നടത്തി, എന്തേ അദ്ദേഹത്തെ നടത്തിക്കൂടെ? അദ്ദേഹം ഗവേഷണം നടത്തി പറയുന്ന കാര്യങ്ങൾ ആളെ നോക്കണ്ട, നിങ്ങള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കാതെ അദ്ദേഹം ഗവേഷണം നടത്തിയതിന്റെ പേരിൽ മാത്രം നിങ്ങൾ പറഞ്ഞ് പണ്ട് എതിർത്തുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത് ശരിയാണോ? സലഫി എന്ന് പേരും സ്വീകരിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുജാഹിദുകളെ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ വേണ്ടിയൊന്നുമല്ല. ഗവേഷണം നടത്തുന്നതിനുള്ള അവകാശം ഇവിടെ പുനഃസ്ഥാപിച്ചത് മുജാഹിദുകളാണ്. അത് ഇന്ന ആൾക്കേ ഗവേഷണം നടത്താവൂ എന്ന് അത് പുനഃസ്ഥാപിക്കുന്ന കാലത്ത് അവരാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുജാഹിദ് നേതാക്കൾ ഗവേഷണം നടത്തി. മുജാഹിദ് നേതാക്കളുടെ ഗവേഷണം നിന്നിടത്തുനിന്ന് ചേകനൂരും ഗവേഷണം നടത്താൻ തുടങ്ങി. ഇനി ചേകനൂരിന്റെ ഗവേഷണം നിന്ന സ്ഥാനത്ത് നിന്ന് ഇനിയും ഗവേഷണം തുടരാം. അതാണ് ഗവേഷണം തുടർന്നാൽ നമുക്ക് ഇനിയും ഖുർആനിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. ചേകനൂര് മോലെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കാൻ ഉള്ള കാരണത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. മറ്റൊരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനം ഇത്. അത് കഴിഞ്ഞപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. നമുക്കൊക്കെ അറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാല് ഈ പാകിസ്ഥാനിലെ മൗദൂദ് സാഹിബിന്റെ സാഹിത്യത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കേഡർ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാതെ ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ച ഒരു സംഘടന. അതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ. ഏതാ ഈ ഒരു ഇസ്ലാം പരിപൂർണമാകണമെങ്കിൽ അതിനിവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കപ്പെടണം, എങ്കിൽ മാത്രമേ ഇസ്ലാം പരിപൂർണമാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണത്. അല്ലെങ്കിൽ ഇസ്ലാം പരിപൂർണമാവുകയില്ല. ജമാഅത്തോട് കൂടിയേ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സംഘടന, സംഘടനയ്ക്ക് നേതാവ്, നേതാവിന് വഴിപ്പെടുക, വഴിപ്പെട്ടുവിട്ട് അവസാനം എന്താകുക, രാഷ്ട്രത്തിന്റെ തലവന്മാരായി തീരുക. അങ്ങനെ ദൈവീക രാഷ്ട്രം ഇവിടെ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാം പരിപൂർണമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയാണ്. ദൈവത്തിന് മാത്രമേ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഉള്ളൂ എന്നതാണ് ആ സംഘടനയുടെ അടിസ്ഥാന തത്വം. ഇനിൽ ഹുക്കുമോ ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ ഹുക്കുമില്ല. ഹുക്കുമെന്ന് പറഞ്ഞാല് നിയമം നിർമ്മിക്കാനുള്ള അവകാശം, കൽപ്പിക്കാനുള്ള അവകാശം, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ്, അവനെ അടിപ്പെടുക എന്നാണ്. അവനെ അല്ലാതെ വേറെ ആരെയും അടിപ്പെടാൻ പാടില്ല, വേറെ ആരെയും അനുസരിക്കാൻ പാടില്ല. ഏതെങ്കിലും ബാലറ്റ് പേപ്പറിൽ പോയിട്ട് നിങ്ങൾ വോട്ട് കുത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുക്ക് പുറമെ ഇവനെയും ഞാൻ ദൈവമായിട്ട് അംഗീകരിക്കുന്നു എന്നാണ്. ഇത് താവൂത്താണ്, ആ താവൂത്തിനെ അംഗീകരിക്കാൻ പാടില്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ അനുസരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥവും അത് തന്നെയാണ് എന്നിങ്ങനെ ഒരുതരം വാചകം അടിച്ചിട്ട് ആളുകളെ പിത്തനയാക്കുന്ന, അടിസ്ഥാനപരമായിട്ട് തന്നെ ഇങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര അപകടകരമായ ഒരു അവസ്ഥയാണ് ഇതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്നു ഇസ്ലാം, ഇഖാമത്തുദ്ദീൻ എന്നാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. ആദ്യത്തെ മുദ്രാവാക്യം അതായിരുന്നില്ല, ഹുക്കൂമത്തെ ഇലാഹി എന്നായിരുന്നു ആദ്യം. ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ ഹുക്കുമ്, അത് മാറ്റിയിട്ട് പിന്നെ അതിന് വിമർശനം വന്നപ്പോൾ അത് ഇഖാമത്തുദ്ദീൻ ആക്കി. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാല് ദീൻ നിലനിർത്തുക. ദീൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ഭരണം സ്ഥാപിക്കാൻ തന്നെ. ഭരണം സ്ഥാപിക്കുമ്പോഴേ ദീൻ നിലനിൽക്കും എന്നാണ് വിശ്വാസം, അടിസ്ഥാന വിശ്വാസം. ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചിട്ടും ഒരു ഇഞ്ച് ഒരു സ്ഥലത്ത് പോലും ഈ ഇഖാമത്തുദ്ദീൻ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു അമുസ്ലിം സുഹൃത്തിനെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുമില്ല. പിന്നെ എന്ത് ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായ സിദ്ധാന്തം. ദൈവത്തിന് മാത്രമേ നിയമം നിർമ്മിക്കാൻ പറ്റൂ, അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ അതോടെ പൊളിഞ്ഞില്ലേ? ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിച്ചിട്ട് അവന് ബുദ്ധി കൊടുത്തിരിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം തന്നെ വന്നിട്ട് ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ മനുഷ്യനോട് ഇതൊക്കെ പറയണം. നിങ്ങളുടെ വീട്ടിൽ ഒരു കിണർ കുഴിക്കുന്നതിന് അതിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ ദൈവം വന്നിട്ട് നിങ്ങൾക്ക് പ്ലാൻ തയ്യാറാക്കി തരണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കൂടെ റോഡ് വെട്ടാനുള്ള അതിന്റെ നീളവും വീതി എടുക്കുന്നത് അത് ദൈവം പറഞ്ഞ മാതിരി ചെയ്യണമെന്ന് വെച്ചാൽ എവിടെ പോയിട്ടാണ് അത് കണ്ടുപിടിക്കുക? ഇവിടെ ഒരു പാലം കെട്ടുന്നതിനോ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിനോ ഖുർആനിൽ നോക്കിയിട്ട് അതിന്റെ പ്ലാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടുന്നാണ് കിട്ടുക? അതൊന്നും കിട്ടുകയില്ല, ഖുർആനിൽ നിന്ന് കിട്ടുകയില്ല, ദൈവം വന്നിട്ട് പറയുകയില്ല. അതിനാണ് മനുഷ്യന് ബുദ്ധി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിന്റെ ഭരണം അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാട്ടിന്റെ സുഗമമായ ഭരണം നടത്തുന്നതിന് മനുഷ്യൻ തന്നെ കൂടിയാലോചിച്ചിട്ട് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ ചെയ്യണം. അതാണ് ദൈവിക നിയമം. പിന്നെ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു ജീവിത പദ്ധതി ദൈവം ഖുർആൻ തന്നിട്ടുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കുകയും വേണം. അത് അവന്റെ ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്കുള്ള ഒരു ഗ്രന്ഥമാണ്, മഹത്തായ ഗ്രന്ഥം. പിന്നെ അതിന് പുറമെ അവൻ ഈ ഭൗതികമായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ അവൻ സ്വയം ചെയ്തുകൊള്ളുക, അതിന്റെ നിയമം അവനുണ്ടാക്കിക്കൊള്ളുക. ദൈവം നിശ്ചയിച്ച പ്രകൃതിക്കനുസരിച്ച് ഇതെല്ലാം നടന്നുകൊള്ളും. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ട് അടിസ്ഥാനരഹിതമായ, അപ്രായോഗികമായ, അശാസ്ത്രീയമായ, മഹാവിഡ്ഢിത്തരമായ ഒരു വിശ്വാസം ജനങ്ങളിൽ അവർ പ്രചരിപ്പിച്ചു. അതെന്താണ്? ദൈവത്തിന് മാത്രമേ നിയമനിർമ്മാണത്തിനുള്ള അവകാശമുള്ളൂ, അതുകൊണ്ട് ദൈവീക ഭരണം ഈ നാട്ടിൽ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് വഴി അവരെ അടിസ്ഥാനം തന്നെ പൊളിക്കുന്ന ഒരു സിദ്ധാന്തവും പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ ഈ നിസ്കാരവും നോമ്പും ഈ കൈകെട്ടലും അതുപോലെ അജ്ജ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അവർ പറയുന്ന അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ സമൂലമായ പരിവർത്തനം വന്ന് ഇത് ഇസ്ലാമിക ഭരണം വരുമ്പോ അതൊക്കെ അങ്ങോട്ട് ശരിയായിക്കൊള്ളും എന്നൊരു ചക്കരവാക്കും പറഞ്ഞ് അതൊക്കെ ഈ ഫുറൂഇയ്യാത്ത് ശാഖാപരമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അതിനങ്ങ് തള്ളിയിട്ട് ഏതോ കാലത്തിന് ഇതൊക്കെ വരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സംഘടനയും എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ നാട്ടില് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന കൂട്ടത്തിലും നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരാരെങ്കിലും ഈ ഖുർആൻ പ്രചരിപ്പിക്കാൻ സന്നദ്ധരായ കൂട്ടരായിരുന്നു. ഏത് മുജാഹിദ് പള്ളികളിൽ നിങ്ങൾ ചെന്ന് നോക്ക്, മുജാഹിദീങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഈ ഖുത്ബ നടത്തുമ്പോ പണ്ട് നബാത്തി ഖുത്ബ സുന്നികൾ നടത്തിയിരുന്നപ്പം അവർ ഈ നബാത്തി ഖുത്ബയുടെ ഏട് കൈ പിടിച്ചുകൊണ്ടാണ് അത് വായിച്ചിരുന്നത്. മുജാഹിദുകൾ അത് മലയാളത്തിലാക്കിയപ്പോ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തു? ഒരു മുസായഫ് എടുത്ത് കൈ പിടിക്കും. മിമ്പറുമേൽ ഖതീബ് കയറുമ്പോൾ കയ്യിൽ പല പള്ളികളിലും കാണാൻ ഒരു മുസായഫ്. എന്നിട്ട് ആദ്യം മുസായബ് നിവർത്തിയിട്ട് അതിൽ നിന്ന് ഒരു ആയത്ത് വായിക്കും, വായിച്ചിട്ട് മുസായബാണ് കൂട്ടും. പിന്നെ മൂപ്പര് പറയാൻ തുടങ്ങുന്നത് എന്താണെന്നറിയാം? അബൂ ഹുറൈറ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അതാണ് പിന്നെ പറയാൻ തുടങ്ങുക. അബൂ ഹുറൈറയുടെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ പരസ്യമായി അപമാനിക്കുക, ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതുകയും ചെയ്യുക, പിന്നെ പറയുന്നതൊക്കെ അബൂഹുറൈറന്റെ ഇതാകുകയും ചെയ്യുക. എല്ലാ പള്ളികളിലും കാണുന്നത് അതാണ്. അഖിലെ ഹദീസ് എന്ന് സ്വയം അവരങ്ങ് പേരിടുകയും ചെയ്തിരിക്കുകയാണ്. അഖിലെ ഹദീസ് ഹദീസിന്റെ ആൾക്കാർ, അഖിലുൽ ഖുർആൻ എന്ന് പറയാൻ അവർക്ക് മടിയാണ്. അപ്പൊ ഈ ഖുർആൻ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ഈ പറഞ്ഞ എല്ലാ സംഘടനകളും എന്താക്കി തീർത്തു, അവര് വലിച്ചെറിഞ്ഞു. ഖുർആൻ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ ഇല്ല അവർക്ക്. ഒരു കൂട്ടർക്ക് രാഷ്ട്രീയമാണ്, മറ്റൊരു കൂട്ടർക്ക് ഹദീസാണ്. ഈ ഹദീസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിങ്ങളൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി മനസ്സിലാക്കുക, ഹദീസ് എന്ന് പറയുന്നത് നബി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന പേരിൽ നബിയുടെ മരണശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇസ്ലാമിൽ കടന്നുകൂടിയ ഒരു ജൂതൻ പറഞ്ഞു വരുത്തിയ ഈ സിദ്ധാന്തങ്ങളാണ്. അത് നബിയെ പറയുന്ന ആരും കേട്ടിട്ടില്ല, നബിയുടെ പിൻഗാമികൾ പറയുന്ന കേട്ടിട്ടില്ല. ഇങ്ങനെ കേട്ടവര് പറഞ്ഞു 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 പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളതാണ്. നബിയുടെ കാലത്ത് അങ്ങനെ ബുഖാരി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥവുമില്ല, മുസ്ലിം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥവുമില്ല. അതിനുശേഷം 100-200 വർഷങ്ങൾക്ക് ശേഷം നാടോടി കഥകളായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പെറുക്കി എടുത്തിട്ട് എഴുതി വെച്ചിട്ടുള്ള ഈ ഗ്രന്ഥം ഇത് ഖുർആന്റെ വ്യാഖ്യാനം ആണെന്ന് പഠിപ്പിക്കുക വഴി ഖുർആൻ പുറന്തള്ളപ്പെടുകയും അവസാനം ഈ വ്യാഖ്യാനം പഠിക്കാൻ വേണ്ടി ആളുകൾ മുതിരുകയും ചെയ്തു. ജൂതൻ വിചാരിച്ചു തന്നെ നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഹദീസുകള് ഇവിടെ പ്രചരിച്ചത്. ഇവിടെയൊക്കെ ഈ അഖിലേ ഹദീസുകാരും മദ്ഹബുകാരും ആയി തീർന്നപ്പോൾ ആണ് ഇവിടെ ഖുർആന്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ട ഒരു വിഭാഗം ഉണ്ടാകേണ്ട ആവശ്യകത ഉണ്ടായത്. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യകത ഉണ്ടായത് ഇങ്ങനെയാണ്. ഇവിടെ നിലനിന്നിരുന്ന ഒരൊറ്റ പ്രസ്ഥാനവും ഈ ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ മുന്നോട്ട് വന്നിരുന്ന ആൾക്കാരായിരുന്നില്ല. അങ്ങനെയാണ് ചേകനൂർ മൗലവി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായിട്ട് രംഗത്ത് വരാൻ തുടങ്ങിയതും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുന്ന ഈ സൊസൈറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തത്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഖുർആന്റെ കൂടെ ഒരു സുന്നത്തും കൂട്ടി പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഖുർആനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സുന്നത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുമ്പോൾ അത് സുന്നത്തായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്ക് ഖുർആനും കൂടെ സുന്നത്ത് എന്ന ഒരു പേര് കൂടെ കൂട്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ മഹത്തായ ഖുർആനിലുള്ള സത്യങ്ങൾ അദ്ദേഹം പുറത്തുവിടാൻ തുടങ്ങി. എന്തൊക്കെയാണ് ആ ഖുർആനിലുള്ള സത്യങ്ങൾ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരുന്നത്? നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് കിട്ടുക? സ്വർഗം കിട്ടും. ചെയ്തില്ലെങ്കിൽ എന്താണ് കിട്ടുക? നരകവുമായിരിക്കും. അതിന് നിസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര നിസ്കാരമുണ്ട്? അത് 50 നിസ്കാരമുണ്ടായിരുന്നു. ആദ്യം നബി മക്കയിൽ മദീനയിൽ ഒരു ദിവസം കടന്നുറങ്ങുമ്പോ അവിടുന്ന് നബിക്ക് മേറാജ് എന്ന് പറയുന്ന ഒരു ഇസ്റാഉം മേറാജും ഉണ്ടായി. എവിടുന്ന് മദീനയിൽ നിന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോയി. അവിടുന്ന് ജിബ്രീൽ എന്ന മലക്കിന്റെ കൂടെ ആകാശത്തിലേക്ക് കയറിപ്പോയി. ആകാശത്തിലേക്ക് കയറി പോകാൻ ഉപയോഗിച്ച വാഹനം ഒരു നരസിംഹമൂർത്തിയാണ്. നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാല് പകുതി മനുഷ്യനും പകുതി സിംഹവും ബാക്കിയായിട്ടുള്ളതാണ് നരസിംഹമൂർത്തി. ഇവിടെ നബി പോയത് ഒരു നരകുതിര മൂർത്തിയുടെ പുറത്താണ്. അതായത് ബുറാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തിന്റെ പുറത്ത് മുഖം മനുഷ്യന്റെതും ശരീരം കുതിരയുടേതുമായ ഒരു വാഹനത്തിൽ കയറി ജിബ്രീൽ അങ്ങ് ഏഴാരാകാശത്തിന്റെ അവിടെ കൊണ്ടുവന്ന് പടച്ചവന്റെ അടുത്തേക്ക് ജിബ്രീലിന്റെ പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ജിബ്രീൽ നിൽക്കുകയും അവിടെ നിന്ന് നബി അങ്ങോട്ട് കയറ്റി വിടുകയും ചെയ്തു. അവസാനം നബി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കുമ്പോ മൂസാ നബി അവിടെ ഇരിക്കുന്നുണ്ട്. മരിച്ചുപോയ മൂസാ നബിയെ ആകാശത്തോരടുത്ത് കുത്തിയിരിക്കുന്നുണ്ട് അത്രേ. ഇതൊക്കെ ഈ അബൂ ഹുറൈറ പറഞ്ഞു വരുത്തിയിട്ടുള്ള ഹദീസുകളാണ്. അങ്ങനെ മൂസാ നബിയോട് എവിടെ പോയി എന്ന് ചോദിച്ച് മടത്തവന്റെ അടുത്ത് പോയി. എന്താ കിട്ടി മടത്തവന്റെ അടുത്തുനിന്ന്? സമ്മാനം കിട്ടി. പലയിടത്തൊക്കെ പോയാൽ കുട്ടികൾക്ക് സത്യമായ സമ്മാനം കൊടുക്കുന്നവര് പഠിത്തവനുണ്ടോ സമ്മാനം കൊടുത്തു എന്നുള്ളവർക്കാണ് മൂസാ നബി ചോദിക്കുന്നത്. 50 കിട്ടി എന്ന് പറഞ്ഞു. 50 എന്താണ്? 50 നേരത്തെ നിസ്കാരം. അപ്പൊ മൂസാ നബി പറഞ്ഞു, പറ്റൂല, 50 നേരത്തെ നിസ്കാരം നിന്റെ ഉമ്മത്തികൾ നിസ്കരിച്ചാൽ അവര് നിസ്കരിക്കൂല. കാരണം ഞാൻ എന്റെ സമുദായത്തെ പരീക്ഷിച്ചു നോക്കിയതാണ്. അതുകൊണ്ട് വേഗം പോയി കുറയ്ക്കാൻ പറഞ്ഞു. പോയി പിന്നെ അപ്പൊ 5 കുറച്ചു കൊടുത്തു. പിന്നെയും വന്നു. അപ്പൊ ചോദിച്ചു, എത്ര കിട്ടി? 5 കുറച്ചാന്ന്. പറ്റൂല. അങ്ങനെ പിന്നെയും പോയി, പിന്നെയും പോയി. അങ്ങനെ പല പ്രാവശ്യം നടന്ന് 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 അവസാനം 5 നേരത്തെ നിസ്കാരം നബിക്ക് കൊടുത്തു എന്നും ആ നബി അത് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചുവെന്നും ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹദീസ് പഠിപ്പിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഖുർആൻ പറഞ്ഞു നിസ്കാരം മൂന്ന് സമയം മാത്രമേ ഉള്ളൂ, ആ മൂന്ന് സമയത്ത് നിസ്കരിച്ചാലും മതി എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ അള്ളാഹ് മൂന്ന് നേരം പറയുകയും പിന്നെ ആകാശത്ത് ചെന്നിട്ട് ആകാശത്തേക്ക് പോകാൻ തന്നെ പാടില്ല, അങ്ങനെ പോയിട്ടുമില്ല, അത് വെറുതെ പറയുന്നതാണ്. മേറാജ് എന്ന് പറഞ്ഞിട്ട് അത് ഈ മുജാഹിദുകൾ പറയുന്നത് അതൊരു സ്വപ്നമായിരുന്നു എന്നാണ്. സ്വപ്നമാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എന്തൊക്കെ സ്വപ്നം കാണുന്ന മനുഷ്യൻ, കുതിരപ്പുറത്ത് കയറുന്നതും ആനപ്പുറത്ത് കയറുന്നതും വിമാനത്തിൽ പറക്കുന്നതും ചെറു അടിക്കുന്നതും ഒക്കെ സ്വപ്നം കണ്ടാൽ അത് വലിയൊരു അത്ഭുതമാണ്. അതേ സമയത്ത് സുന്നിയർ പറയുന്നത് അതല്ല, ഇതെങ്ങനെ നബി ശരിക്ക് പോയി ഉടലോടുകൂടി ആകാശത്തേക്ക് പോയി അവിടുന്ന് ഇതൊക്കെ കിട്ടിയിട്ട് കൊണ്ടുവന്നതാണെന്നാണ്, ഇത് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതൊക്കെ നോളകൾ. അപ്പൊ ഖുർആനിൽ മൂന്ന് നിസ്കരിച്ചാൽ മതി എന്ന് പറയുകയും നബി അവിടെ ചെന്നപ്പോ അഞ്ച് നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തിയതും നുണയാണ്. ആര് പറഞ്ഞു? നമ്മുടെ മൗലവി ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞു ഇത് നുണയാണ്, ഇത് ഈ നിസ്കാരം മൂന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മൂന്ന് നേരം നിസ്കരിച്ചാലും മതി എന്ന് ശേഖനൂർ മൗലവി എന്ത് ചെയ്തു, സ്ഥാപിച്ചു. അദ്ദേഹം പുസ്തകം എഴുതി, ആ പുസ്തകം ഇവിടെ വിൽക്കാനുണ്ട്, നിങ്ങൾ വാങ്ങി വായിച്ചു നോക്കിക്കോളൂ, അതിനുള്ള എല്ലാ തെളിവുകളും ആ വലിയൊരു പുസ്തകത്തിൽ അദ്ദേഹം നിരത്തി വെച്ചിട്ടുണ്ട്. ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് അതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഖുർആൻ പഠിത്തം പറഞ്ഞതാണെങ്കിൽ, ഖുർആനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്തേ ഈ ഖുർആനിൽ മൂന്ന് നേരമേ നിസ്കാരമുള്ളുവെങ്കിൽ അങ്ങ് ആകാശത്തേക്ക് പോയി അവിടുന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന നുണയാണെന്ന് വിശ്വസിച്ചാൽ എന്താ, അതല്ലെങ്കിൽ ഖുർആൻ നുണയാണെന്ന് വിശ്വസിക്കണം. ഖുർആനിൽ മൂന്നെന്ന് പറഞ്ഞാല് അവിടെ പോയി അഞ്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ രണ്ടാലൊന്ന് നുണയല്ലേ, അത് ഖുർആൻ നുണയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഖുർആൻ നുണയല്ലെന്ന് നാം വിശ്വസിക്കുന്നത് കൊണ്ട് അബൂ ഹുറൈറ പറഞ്ഞത് നുണയാണെന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. നോമ്പിനെ സംബന്ധിച്ച് വലിയ ഫളായിലുകളാണ് ഇവിടെ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. ഖുർആനിൽ എന്താ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്? ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും ഷഹ്റ ഫല്യസുമു ഫമൻ കാന മരീദൻ അവ് അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ ഫലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ ത്വാമു മിസ്കീൻ വമൻ തത്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു വഅൻ തസൂബു ഖൈറുൻ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. ഷഹ്റു റമളാൻ, ഈ റമളാൻ മാസം, റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആൻ റമളാൻ മാസത്തിൽ അവതരിപ്പിച്ചത് കൊണ്ട് റമളാൻ മാസം ഉണ്ടായി അതിനൊരു പേര് കിട്ടി എന്നല്ലാതെ അവിടെ പ്രത്യേകത ആർക്കാണ്? ഖുർആനാണ്, റമളാൻ മാസത്തിനല്ല. മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചതുകൊണ്ട് മക്ക അറിയപ്പെട്ടു എന്നല്ലാതെ മുഹമ്മദ് നബിക്കാണ് ആ പ്രത്യേകത, അതോ മക്കയ്ക്കോ? മുഹമ്മദ് നബി അവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മക്കയ്ക്ക് പ്രത്യേകത ഉണ്ടായി എന്നല്ലാതെ മക്കയുടെ പ്രത്യേകത കൊണ്ടല്ല ആ മക്കയുടെ പേര് പറഞ്ഞത്. ഇവിടെ ഖുർആനാണ് പ്രത്യേകതയുള്ളത്. ഖുർആൻ റമളാൻ മാസത്തിൽ അവതരിച്ചത് കൊണ്ട് ആ റമളാൻ മാസത്തെ എടുത്തു പറഞ്ഞു ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഇവിടെ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫമൻ ശഹിദ മിൻകും ഷഹ്റ ഫല്യസുമു, ആ മാസത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോമ്പ് നോക്കട്ടെ. ഫമൻകാനമിൻകും മരീദൻ അവ അലാ സഫരിൻ, ആരെങ്കിലും രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ അവർ പിന്നെ ഒരു ദിവസം നോമ്പ് നോക്കട്ടെ. ബാലല്ലതീനെത്തിയക്കൂലവും ഈ നോമ്പ് നോക്കാൻ കഴിവുള്ള യാത്രക്കാരും രോഗികളും ഒക്കെ ഉണ്ടാവും, അവർ വല്ല സാധുക്കൾക്കും ഭക്ഷണം കൊടുത്തു കൊള്ളട്ടെ. അതെന്താ